ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اما بعد فان اصدق الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون سنهم الله സത്യവിശ്വാസികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അശ്ഹദ ഫിൽ ഇസ്ലാം, ശുഹദാക്കൾ എന്ന വിഷയത്തിലാണ് ഒരു കുറഞ്ഞ സമയം സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. നമ്മളെല്ലാവരും ധാരാളമായി കേട്ട് പരിചയമുള്ള ഒരു വാക്കാണ് ഷഹീദ്, അല്ലെങ്കിൽ ശുഹദ എന്നൊക്കെ. രക്തസാക്ഷികൾ എന്നൊക്കെയാണ് നമ്മളതിന് മലയാളത്തിൽ പരിഭാഷപ്പെടുത്താറുള്ളത്. യഥാർത്ഥത്തിൽ ഷഹീദ് എന്ന ഈ പദത്തിന് അതുകൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? ഇസ്തിലാഹിയായി, സാങ്കേതികമായി ഷഹീദ് എന്ന് പറഞ്ഞാൽ, അശ്ഷഹീദു മൻ ഖുതില ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ടവൻ എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ എന്തുകൊണ്ടാണ് ഷഹീദിന് ഷഹീദ് എന്ന് പേര് പറയാനുള്ള കാരണം എന്നതിനെ സംബന്ധിച്ച് മഹാന്മാരായ പണ്ഡിതന്മാർ ചർച്ച ചെയ്തതായി കാണാൻ സാധിക്കും. എന്തുകൊണ്ടാണ് യുദ്ധത്തിൽ കൊല്ലപ്പെട്ട വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഷഹീദ് എന്ന് പറയുന്നത്? മഹാന്മാരായ സലഫുകൾ അതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്തിടത്ത് ഒരുപാട് രൂപത്തിൽ അതിനെ സംബന്ധിച്ച് സംസാരിച്ചത് കാണാൻ സാധിക്കും. സ്വാലിഹ് ആലു ശൈഖ് ഹഫിളഹുല്ലാ അദ്ദേഹത്തോട് ചോദിച്ചു, ലിമാദ സുമ്മിയ ഷഹീദു ഷഹീദൻ, എന്തുകൊണ്ടാണ് ഷഹീദിനെ ഷഹീദ് എന്ന് വിളിക്കാനുള്ള കാരണം? ഷഹീദ് എന്ന പദം, അല്ലെങ്കിൽ ഷഹീദ് എന്ന പേര് ലഭിക്കാനുള്ള കാരണം എന്താണ് എന്ന് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ, നമ്മൾ രക്തസാക്ഷികൾ, രക്തം കൊണ്ട് സാക്ഷ്യ വഹിച്ചവർ എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പരിഭാഷപ്പെടുത്താൻ കാരണം യഥാർത്ഥത്തിൽ ഈ ഒരു ഇദ്ദേഹം നൽകുന്ന മറുപടിയിൽ നിന്നാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം പറയുന്നത്, لِأَنَّهُ يَشْهَدُ عَلَى صِدْقِهِ مَعَ اللَّهِ تَعَالَى بِدَمِهِ, എന്തുകൊണ്ടാണ് ഷഹീദിന് ഷഹീദ് എന്ന പേര് വരാനുള്ള കാരണം? അള്ളാഹു തആലയോടുള്ള സത്യസന്ധത, അള്ളാഹുവിൽ ഉറച്ചു വിശ്വസിക്കുന്നു എന്നുള്ളത് അവർ സാക്ഷ്യപ്പെടുത്തുന്നത് എന്തുകൊണ്ടാണ്? ബിജമിഹി, അവന്റെ രക്തം കൊണ്ടാണ്. ഏതുപോലെ? ഫകമ അന്ന ശുഹൂദ യുസ്ബിതൂന മാ കുതിബ അല ശഹാദ ബിതൗഖീഇൻ ഖാസിൻ ബിഹിം, യഥാർത്ഥത്തിൽ ഒരാള് ഏതെങ്കിലും ഒരു കരാറോ മറ്റോ എഴുതുമ്പോ അതിന് സാക്ഷിയായി നിൽക്കുന്ന സാക്ഷികൾ അതിനെ സാക്ഷ്യപ്പെടുത്താറുള്ളത് എന്തുകൊണ്ടാണ്? ബിതൗഖീഇൻ ഖാസിൻ, ഒരു പ്രത്യേക ഒപ്പിട്ടിട്ടുകൊണ്ടാണ്. അതിന് ഞാൻ സാക്ഷിയാണ് എന്നുള്ളത് ഏത് രൂപത്തിലാണ്? ഒരു സിഗ്നേച്ചർ രേഖപ്പെടുത്തിക്കൊണ്ടാണ്. എന്നാൽ ഷഹീദോ? ഫകദാലിക ഷഹീദു യുവഖിഉ അലാ സിദ്ഖിഹി മഅ അല്ലാഹി തആല ബിദമിഹി, അള്ളാഹുവിൽ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്, ആ സിദ്ഖിനെ അറിയിക്കുന്നത് എങ്ങനെയാണ്? അവൻ ആ തൗഖീ നടത്തുന്നത് അവന്റെ രക്തം കൊണ്ടാണ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ അവൻ കൊല്ലപ്പെടുന്നവൻ എന്നാണല്ലോ, മൻ ഖുതില ഫീ സബീലില്ലാഹ്, ആ നിലക്കാണ് അതിനെ വ്യാഖ്യാനിച്ചിട്ടുള്ളത്. മാത്രമല്ല അബ്ദുൽ ഫളൽ അഹമ്മദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാ ഫതഹുൽ ബാരിയിൽ ഈ ഷഹീദിനെ എന്തുകൊണ്ടാണ് ഷഹീദ് എന്ന് പേര് വിളിക്കാനുള്ള കാരണം എന്ന് പറയുന്നിടത്ത് അദ്ദേഹം പറയുന്നുണ്ട്, ഇഖ്തലഫ ഫീ സബബി തസ്മിയത്തി ഷഹീദി ഉഖ്തുലിഫ ഫീ സബബി തസ്മിയത്തി ഷഹീദി ഷഹീദ. ഈ ഷഹീദിന് ഷഹീദ് എന്ന് പേര് വരാനുള്ള കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. എന്നിട്ട് പണ്ഡിതന്മാർ 14 അഭിപ്രായങ്ങൾ അദ്ദേഹം അതിൽ രേഖപ്പെടുത്തുന്നത് കാണാൻ സാധിക്കും. എന്തുകൊണ്ടാണ് ഷഹീദ് എന്ന് പേര് വരാനുള്ള കാരണം? പല കാരണങ്ങളും അദ്ദേഹം പറയുന്നുണ്ട്. ഒന്ന് രണ്ട് കാരണങ്ങൾ വായിക്കാം. അദ്ദേഹം കൊടുക്കുന്നത് ഫഖാല നദ്ർ ഇബ്നു സുമൈൽ റഹിമഹുല്ലാഹു തആല, നദ്ർ ഇബ്നു സുമൈൽ റഹിമഹുല്ല പറയാണ് എന്തുകൊണ്ടാണ് ഷഹീദ് എന്ന് പേര് വിളിക്കപ്പെടാനുള്ള കാരണം. ലിഅന്നഹു ഹയ്യുൻ, ഈ അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ട വ്യക്തികൾ അവർ അള്ളാഹുവിന്റെ അടുത്ത് ജീവിച്ചിരിക്കുന്നവരാണ്. ഫകഅന്ന അർവാഹഹും ഷാഹിദതുൻ ഐ ഷാഹിദതുൻ ഐ ഹാളറതുൻ, ഇവരുടെ ആത്മാക്കൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ സന്നിധിയിൽ ഹാളറത്തുകളാണ്, സന്നിഹിതരാണ് എന്നുള്ളത് കൊണ്ടാണ് അവർക്ക് ആ പേര് വരാനുള്ള കാരണം എന്നാണ്. അതുപോലെ തന്നെ വഖാല ഇബ്നുൽ അംബാരി റഹിമഹുല്ലാ, ഇബ്നുൽ അംബാരി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ് എന്തുകൊണ്ടാണ് ഇവർക്ക് ഷഹീദ് എന്ന് പേര് ലഭിക്കാനുള്ള കാരണം അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ടവർക്ക്. മലായിക്കത്തുകളും അള്ളാഹുവും അവർക്ക് സ്വർഗമുണ്ട് എന്ന് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അള്ളാഹുവും മലക്കും അവർക്ക് സ്വർഗമുണ്ട് എന്നുള്ള കാര്യം സാക്ഷ്യപ്പെടുത്തുന്നു എന്ന കാരണം കൊണ്ടാണ്. ഇങ്ങനെ പല കാരണങ്ങളും വിശദീകരിക്കുന്നത് കാണാൻ സാധിക്കും. അപ്പോ ഇതുപോലെ 10-14 കാര്യങ്ങൾ എന്തുകൊണ്ടാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ടവർക്ക് ഷഹീദ് എന്ന് പേര് വിളിക്കാനുള്ള കാരണം എന്നത് സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നത് കാണാൻ സാധിക്കും. ഇവിടെ നമ്മൾ ഈ വിഷയം സംസാരിക്കുമ്പോൾ ശുഹദാക്കളെ അല്ലെങ്കിൽ ഷഹീദുമാരെ 3 രൂപത്തിൽ വിഭജിച്ചതായി കാണാൻ സാധിക്കും. ഷഹീദുദ്ദുനിയ വൽ ആഖിറ, ഷഹീദുദ്ദുനിയ, ഷഹീദുൽ ആഖിറ. ഒന്ന് ഷഹീദുദ്ദുനിയ വൽ ആഖിറ, പരലോകത്തും ഇഹലോകത്തും അവൻ ഷഹീദാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ ഷഹീദുദ്ദുനിയ, ദുനിയാവിൽ അവൻ ഷഹീദാണ്. മൂന്നാമത്തേത് ഷഹീദുൽ ആഖിറ, പരലോകത്ത് ഷഹീദായിട്ടുള്ളവൻ. ഈ 3 രൂപത്തിൽ പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാൻ സാധിക്കും. അതിലൊന്നാമത്തേത് ഷഹീദുദ്ദുനിയ വൽ ആഖിറ, പരലോകത്തിന്റെയും ഇഹലോകത്തിന്റെയും ഷഹീദ്, അല്ലെങ്കിൽ ഷഹീദും ഫി ദുനിയ വൽ ആഖിറ, പരലോകത്തും ഇഹലോകത്തും ഷഹീദായിട്ടുള്ളവൻ ആരാണ്? അതിനെ സംബന്ധിച്ച് പണ്ഡിതന്മാർ പറയുന്നു, ഹുവല്ലദി യുഖ്തലു ഫി ഖിതാലിൻ മഅൽ കുഫാർ, കാഫിറുകളോടൊപ്പം യുദ്ധം ചെയ്ത് കൊല്ലപ്പെട്ടവനാണ്. കാഫിറുകളോടൊപ്പം യുദ്ധം ചെയ്ത് കാഫിറുകൾക്കെതിരെ യുദ്ധം ചെയ്ത് കൊല്ലപ്പെട്ടവനാണ്. മുഖ്ബിലുൻ ഗൈറു മുദ്ബിരിൻ, മുഖ്ബിലുൻ ഗൈറു മുദ്ബിരിൻ, ആ യുദ്ധത്തിന് വേണ്ടി മുന്നോട്ട് വരികയും ആ യുദ്ധത്തിൽ പിന്നോട്ടടിക്കാതെ യുദ്ധത്തിൽ പോരാടി മരിച്ചവനാണ്. എന്തിനാണ് അവൻ യുദ്ധം ചെയ്യുന്നത്? ലിതകൂന കലിമത്തുല്ലാഹി ഹിയൽ ഉലിയ, അള്ളാഹുവിന്റെ കലിമത്ത്, അള്ളാഹുവിന്റെ വചനം ഉന്നതമാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ്, അള്ളാഹുവിന്റെ കലിമത്ത് ഉന്നതമാകാൻ വേണ്ടിയിട്ടാണ് അവൻ യുദ്ധം ചെയ്തിട്ടുള്ളത്. വകലിമത്തുല്ലദീന കഫറു അസ്സുഫ്ല, അതുപോലെ തന്നെ കാഫിറുകളുടെ കലിമത്ത് ഏറ്റവും താഴാൻ വേണ്ടിയിട്ടാണ്, അള്ളാഹുവിന്റെ കലിമത്ത് ഉയരാനും കാഫിറുകളുടെ കലിമത്ത് താഴ്ചയിലെത്തെത്താൻ വേണ്ടിയിട്ടുമാണ്. ദൂന ഗറളിൻ മിൻ അഗറാദി ദുനിയ, ദുനിയാവിലെ മറ്റു ലക്ഷ്യങ്ങളൊന്നുമില്ല, അള്ളാഹുവിന്റെ കലിമത്ത് ഉന്നതമാകണമെന്ന ഒറ്റ ആഗ്രഹത്തിന്റെ പേരിൽ മാത്രമാണ് അവൻ അവിടെ പോരാടി മരിച്ചിട്ടുള്ളത്. അവനാണ് ഷഹീദും ഫി ദുനിയാവൽ ആഖിറ, അവൻ ദുനിയാവിലും ഷഹീദാണ് പരലോകത്തും ഷഹീദാണ്. എന്ന് പറഞ്ഞാൽ ദുനിയാവിൽ എന്തൊക്കെ ഷഹീദിന് ലഭിക്കുന്ന പരിഗണന, ഏത് രൂപത്തിലാണ് ഷഹീദിനോടുള്ള മുആമല, ഷഹീദിനെ സംബന്ധിച്ചിടത്തോളം, യുദ്ധത്തിൽ കൊല്ലപ്പെട്ടവനെ സംബന്ധിച്ചിടത്തോളം മറ്റു രൂപത്തിൽ മരണപ്പെട്ടവരും തമ്മിൽ വ്യത്യാസമുണ്ട്. നമ്മളെല്ലാവരും മനസ്സിലാക്കിയ കാര്യം, അവർക്ക് മയത്ത് സ്കരിക്കേണ്ട ആവശ്യമില്ല,
അവരെ കുളിപ്പിക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ഷഹീദിന് ലഭിക്കുന്ന പ്രത്യേകമായ ചില, അവർക്ക് മാത്രം ചില പ്രത്യേകതകളുണ്ട്, അവരുടെ ജനാസയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ അതിന്റെ തജ്ഹീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്കരണ മുറകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് വ്യത്യസ്ത, മറ്റു മരണത്തിൽ നിന്ന് വ്യത്യസ്തമായി ഈ ശുഹദാക്കൾക്ക് വ്യത്യാസമുണ്ട് എന്നുള്ള നമ്മൾ മനസ്സിലാക്കിയ കാര്യമാണല്ലോ. ആ നിലയ്ക്ക് അവർക്ക് അതിന്റെ പരിഗണന ലഭിക്കും, ആ നിലക്കുള്ള കാര്യങ്ങൾ അവർക്ക് ലഭിക്കും. മാത്രമല്ല പരലോകത്ത് അള്ളാഹു അവർക്ക് ഷഹീദിന്റെ പുണ്യവും കൊടുക്കും. എന്തൊക്കെ ശുഹദാക്കൾക്ക് ലഭിക്കുന്ന, അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ട ആളുകൾക്ക് ലഭിക്കുന്ന, അള്ളാഹു തആല വാഗ്ദാനം ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ ലഭിക്കുകയും ചെയ്യും. അബൂ മൂസ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ സാധിക്കും, അദ്ദേഹം പറയുന്നു, ജാഅ റജുലുൻ ഇലൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു മനുഷ്യർ അള്ളാഹുവിന്റെ റസൂലിന്റെ അടുത്തേക്ക് വന്നിട്ട്, ഫഖാല റജുൽ, ആ മനുഷ്യർ റസൂലിനോട് ചോദിച്ചു, യുഖാതിലു ലിൽ മഗ്നം, ഒരു വ്യക്തി, ഫഖാൽ, അദ്ദേഹം പറയും, അർറജുലു യുഖാതിലു ലിൽ മഗ്നം, ഒരു വ്യക്തി എന്താണ് ഈ റസൂലിന്റെ അടുത്തേക്ക് വന്നിട്ട് ആ മനുഷ്യൻ പറയാണ്, അർറജുലു യുഖാതിലു ലിൽ മഗ്നമി, അദ്ദേഹം ഗനീമത്ത് സ്വത്ത് കിട്ടാൻ വേണ്ടി യുദ്ധം ചെയ്യുന്നു, വർറജുലു യുഖാതിലു ലിസ്സിക്ർ, മറ്റൊരു മനുഷ്യൻ ആളുകൾ പറയാൻ വേണ്ടിയിട്ട് പേര് കിട്ടാൻ വേണ്ടിയിട്ട് യുദ്ധം ചെയ്യുന്നു, വർറജുലു യുഖാതിലു ലിയുറാ മകാനുഹു, ഒരു മനുഷ്യൻ അവന്റെ സ്ഥാനം കാണപ്പെടാൻ വേണ്ടിയിട്ട് യുദ്ധം ചെയ്യുന്നു. ഫമൻ ഫീ സബീലില്ല, ഇതിൽ ആരാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്തവർ എന്ന് റസൂലിനോട് ചോദിച്ചപ്പോ റസൂൽ പറഞ്ഞു, അള്ളാഹുവിന്റെ മാർഗത്തിൽ പോരാടിയവൻ ആരാൻ, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള മുഖാത്തിൽ ആരാൻ, മൻ ഖാതല ലിതകൂന കലിമത്തുല്ലാഹി ഹിയൽ ഉലിയ ഫഹുവ ഫീ സബീലില്ല, അള്ളാഹുവിന്റെ കലിമത്ത് ഉന്നതമാകാൻ വേണ്ടി ആര് പോരാടിയോ അവനാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്തവൻ. വേറെ ഏത് ലക്ഷ്യം ഉണ്ടായിട്ടും കാര്യമല്ല, വേറെ എന്ത് ലക്ഷ്യത്തിന് വേണ്ടി യുദ്ധം ചെയ്താലും അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള പോരാട്ടമാകണമെങ്കിൽ ഇതാകണം, അള്ളാഹുവിന്റെ കലിമത്ത് ഉന്നതമാകാൻ വേണ്ടി പോരാടുക. ദുനിയാവിയായ വേറെ ഒരു ലക്ഷ്യവും ഉണ്ടാകാൻ പാടില്ലാണ്. ഈ നിലയ്ക്ക് യുദ്ധം ചെയ്യുകയും അതിൽ കൊല്ലപ്പെടുകയും ചെയ്തവനാണ് ഷഹീദു ദുന്യാവൽ ആഖിറ, പരലോകത്തും ഇഹലോകത്തും അവൻ ഷഹീദാണ്. അവരെ സംബന്ധിച്ച് അള്ളാഹു തആല പറഞ്ഞത് സൂറത്തു ആലു ഇംറാനിലെ 169-ാമത്തെ വചനത്തിൽ, വലാ തഹ്സബന്ന അല്ലദീന ഖുതിലു ഫീ സബീലില്ലാ ولا تحسبن الذين قتلوا في سبيل الله امواتا بل احياء عند ربهم يرزقون. അല്ലാഹുവിന്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ടവരെ സംബന്ധിച്ച് നിങ്ങൾ കരുതരുത് അവർ മരണപ്പെട്ടവരാണ് എന്ന് കരുതരുത്, മറിച്ച് അവർ അല്ലാഹുവിന്റെ അടുത്ത് അവർ ജീവൻ അഹ്യാകളാണ്, ജീവിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അല്ലാഹുവിന്റെ അടുത്ത് അവർക്ക് അവർ റിസ്ഖ് നൽകപ്പെട്ടുകൊണ്ടിരിക്കുന്നു, അല്ലാഹു അവർക്ക് ഭക്ഷണം നൽകിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇത് അള്ളാഹുവിന്റെ മാർഗത്തിൽ അള്ളാഹുവിന്റെ കലിമത്ത് ഉന്നതമാകാൻ വേണ്ടി പോരാടുകയും അങ്ങനെ മരണപ്പെട്ടവർക്ക് ഉള്ള ആ അവരെ സംബന്ധിച്ചാണ് വിശുദ്ധ ഖുർആൻ ഇതിൽ പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഷഹീദു ദുനിയാ വൽ ആഖിറ, ആഖിറത്തിലും പരലോകത്തിലും ഷഹീദായിട്ടുള്ള ആളുകളുടെ ശ്രേഷ്ഠതകളെ സംബന്ധിച്ച് ഒരുപാട് സംസാരിച്ചതായി കാണാൻ സാധിക്കും. മിഖ്ദാദ് ഇബ്നു മഅദീഖരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ലിശ്ശഹീദി ഇൻദല്ലാഹി സബ്അ ഖിസാലിൻ, ഷഹീദിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ അടുത്ത് ഏഴ് കാര്യങ്ങൾ അവന് ലഭിക്കും. ഏഴ് കാര്യങ്ങൾ എന്തൊക്കെയാണത്? യുഗ്ഫറു ലഹു ഇൻദ അവ്വലി ദഫ്അതിൻ മിൻ ദമിഹി, അല്ലെങ്കിൽ ദഫ്അതിൻ മിൻ ദമിഹി, അവന്റെ രക്തത്തിൽ നിന്ന് ഒന്നാമത്തെ തുള്ളി ഉറ്റുന്നതോടുകൂടി അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടും. അള്ളാഹുവിന്റെ മാർഗത്തിൽ വെട്ടേൽക്കുമ്പോ ആ ഒന്നാമത്തെ ഉറ്റ് തുള്ളി അവന്റെ ശരീരത്തിൽ നിന്ന് ഒഴുകുന്നതോടുകൂടി അവന്റെ പാപങ്ങളൊക്കെ പൊറുക്കപ്പെടും. മാത്രമല്ല വയുറാമക്കാദഹൂമിൽ ജന്ന, ഇത് വ്യത്യസ്തമായ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്, വയുറാമക്കാദഹു മിനൽ ജന്ന, സ്വർഗത്തിലെ അവന്റെ സ്ഥാനം അവന് കാണിക്കപ്പെടും. അതുപോലെ തന്നെ മറ്റൊരു റിപ്പോർട്ട്, വയറാമക്കാദഹു മിനൽ ജന്ന, അവന്റെ സ്വർഗത്തിലെ ഇരിപ്പിടം അവൻ കാണുമെന്നും പറഞ്ഞിട്ടുണ്ട്, ഇവിടെ കാണിക്കപ്പെടും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല വസ്ത്രം അവനെ അവൻ അണിയിക്കപ്പെടും. മാത്രമല്ല വയുസബ്ബജു മിനൽ ഹൂരിൽ ഈൻ, ഹൂർലിംഗങ്ങളായ സ്ത്രീകളെ അവന് ഭാര്യയായി നൽകപ്പെടും. വയുജാറു മിൻ ഫിത്നത്തുൽ ഖബ്ർ, ഖബർ ശിക്ഷയിൽ നിന്ന് അവൻ സുരക്ഷിതനാകും. വയഅ്മനു യൗമൽ ഫസഇൽ അക്ബർ, ഖിയാമത്ത് നാളിന്റെ ഭീതിയിൽ നിന്ന് അവൻ നിർഭയനാകും. വയൂറു അലാ റഅ്സിഹി താജുൽ വഖാർ, അവന്റെ തലയിൽ താജുൽ വഖാർ വെക്കപ്പെടും. അവന്റെ തലയിൽ വഖാറിന്റെ ഗാംഭീര്യത്തിന്റെ കിരീടം അവന്റെ തലയിൽ വെക്കപ്പെടും. അല്യാഖൂതതു മിൻഹു ഖൈറു മിന ദുനിയ വമാ ഫീഹ, ആ അവന്റെ തലയിൽ വെക്കപ്പെടുന്ന താജുൽ വഖാറിലെ ഒരു മാണിക്യം എന്ന് പറഞ്ഞാൽ അതിലുള്ള ഒരു മുത്ത്, ഒരു മാണിക്യം, യാഖൂതസ് യാഖൂത്, അത് ഖൈറു മിന ദുനിയ വമാ ഫീഹ. അല്യാഖൂതതു മിൻഹു ഖൈറു മിന ദുനിയ വമാ ഫീഹ, ലോകത്തുള്ളതും ഈ ദുനിയാവിലുള്ളതും അതിനുള്ളതിനേക്കാളും ഒക്കെ ഉത്തമമാണ് താജുൽ വഖാറിലുള്ളൊരു മാണിക്യം. ഇത്രയും ശ്രേഷ്ഠമാക്കപ്പെട്ട, ചെറുപ്പാക്കപ്പെട്ട ഒരു കിരീടം അവന്റെ തലയിൽ വെക്കപ്പെടും. വയുസബ്ജു സിന്ന സിൻതൈനി വസബഈന സൗജത മിനൽ ഹൂറിൽ ഐൻ, 72 ഹൂർലിംഗങ്ങളായ സ്ത്രീകളെ അവന് ഭാര്യമാരായി ലഭിക്കും. മാത്രമല്ല വയുസഫഉ ഫീ സബഈന ഇൻസാന മിൻ അഖാരിബിഹി, അവന്റെ ബന്ധുക്കളായ 70 ആളുകൾക്ക് ശുപാർശ നൽകാനുള്ള അനുമതിയും അള്ളാഹു കൊടുക്കും. ഇവിടെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. 70 ആളുകൾക്ക്, അവന്റെ കുടുംബത്തിൽപ്പെട്ട 70 ആളുകൾക്ക് ശുപാർശ നൽകാനുള്ള അനുമതി അള്ളാഹു കൊടുക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു. 72 ഭാര്യമാരെ കൈകാര്യം ചെയ്യാൻ പരലോകത്തിൽ, സ്വർഗത്തിൽ കഴിയോ? ഒരു സംശയവുമില്ല. ഇവിടെ ശുപാർശ നൽകപ്പെടുന്ന 70 ആളുകളെ അള്ളാഹുവാണ് തീരുമാനിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹു തൃപ്തിപ്പെട്ടവർക്ക് മാത്രമേ ആർക്കും ശുപാർശ കൊടുക്കാൻ പറ്റൂ. അള്ളാഹുവിന്റെ അനുവാദം ലഭിക്കണം. ഇവന്റെ കുടുംബക്കാർ തോന്നിവാസികളായ അല്ലെങ്കിൽ കാഫിറുകളായ അവന്റെ കുടുംബക്കാർക്ക് അവൻ ശുപാർശ ചെയ്യാൻ പറ്റൂല. ശുപാർശത്തിന് ഒരുപാട് ആദാബുകളും അതുപോലെ തന്നെ അതിന്റെ ഒരുപാട് ഷർത്തുകളും പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് ഷഹീദിന് ലഭിക്കുന്ന ഒരു പരിഗണനയാണ്. എന്ത്? അവർക്ക് ലഭിക്കുന്ന, പരലോകത്ത് ലഭിക്കുന്ന കാര്യമാണ് ഈ പറഞ്ഞിട്ടുള്ളത്. അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധത്തിൽ യുദ്ധം ചെയ്ത് കാഫിറുകളോട് പോരാടി ആ യുദ്ധത്തിൽ മരണപ്പെട്ടവനാണ് ഷഹീദു ദുനിയ വൽ ആഖിറ. അവരെ സംബന്ധിച്ചാണ് ഈ പ്രത്യേകതകളൊക്കെ പറഞ്ഞിട്ടുള്ളത്. വിശുദ്ധ ഖുർആൻ സൂറത്തു മൂന്നാമത്തെ അധ്യായമായ സൂറത്തു ആലി ഇംറാനിലൊക്കെ പറഞ്ഞിട്ടുള്ളത് ആ വിഷയമാണ്. ഇനി രണ്ടാമത്തേത് ഷഹീദു ദുനിയ, ദുനിയാവിലെ ഷഹീദ് അല്ലെങ്കിൽ ഷഹീദും ഫി ദുനിയ ആരാണ് അവൻ? فهو من قتل في قتال مع الكفار, കുഫാറുകളോടൊപ്പം യുദ്ധം ചെയ്ത് കൊല്ലപ്പെട്ടവരാണ് അവൻ. കുഫാറുകളോടൊപ്പം യുദ്ധം ചെയ്ത് മുസ്ലിങ്ങളുടെ പക്ഷത്ത് നിന്ന് യുദ്ധം ചെയ്ത് കാഫിറുകളോട് യുദ്ധം ചെയ്ത് മരണപ്പെട്ടവനാണ് അവൻ, കൊല്ലപ്പെട്ടവനാണ് അവൻ. പക്ഷെ അവൻ വഖദ് ഖല്ല ഫിൽ ഗനീമ, ഗനീമത്ത് സ്വത്തിൽ നിന്ന് വല്ലതും മോഷ്ടിച്ചിട്ടുണ്ടാകും. ഔ ഖാതല റിയാഅൻ, അല്ലെങ്കിൽ അവൻ യുദ്ധം ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാ? റിയാഅിന് വേണ്ടി, ലോകമാന്യത്തിന് വേണ്ടി. അവൻ നല്ല യുദ്ധം ചെയ്യുന്നവനാണെന്ന് ആളുകളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെ, തന്റെ സമുദായത്തോടുള്ള പക്ഷപാതിത്വം കൊണ്ടാണ്, അസബിയത്ത് കൊണ്ടാണ്. അല്ലെങ്കിൽ ദുനിയാവിൽ നിന്ന് മറ്റേതെങ്കിലും താല്പര്യങ്ങൾക്ക് വേണ്ടി, ലക്ഷ്യത്തിനു വേണ്ടിയാണ് അവൻ യുദ്ധം ചെയ്തിട്ടുള്ളത്. അങ്ങനെ അവൻ കൊല്ലപ്പെട്ടു. പക്ഷെ അവന്റെ ഉദ്ദേശം വലം യകുൻ ഖസ്തുഹു ഇഅലാ കലിമത്തില്ല, അള്ളാഹുവിന്റെ കലിമത്ത് ഉന്നതമാകണം എന്നായിരുന്നില്ല അവന്റെ ലക്ഷ്യം. മറിച്ച് ദുനിയാവിൽ നിന്ന് ഈ പറഞ്ഞ വേറെന്തെങ്കിലും ഉദ്ദേശത്തിലായിരിക്കും. അള്ളാഹുവിന്റെ മാർഗത്തിൽ ആണ്, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ മാർഗത്തിലാണ് അവൻ യുദ്ധം ചെയ്തിട്ടുള്ളത്. പക്ഷെ അവന്റെ ഉദ്ദേശം മാറിപ്പോയി. മുസ്ലിങ്ങളുടെ പക്ഷത്തിൽ നിന്നുകൊണ്ടാണ് അവൻ യുദ്ധം ചെയ്തിട്ടുള്ളത്. പക്ഷേ അവനങ്ങനെ യുദ്ധത്തിൽ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ അവന്റെ ഉദ്ദേശം അള്ളാഹുവിന്റെ കലിമത്ത് ഉന്നതമാകണമെന്നല്ല, മറിച്ച് ദുനിയവിയായ ഗറദം മിൻ അഗറാദി ദുനിയ, ദുനിയാവിലെ ഏതെങ്കിലും ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് യുദ്ധം ചെയ്തതെങ്കിൽ ഫഹാദാ വഇൻ തുബ്ഖത് അലൈഹി അഹ്കാമു ശഹീദി ഫിൽ ളാഹിർ, അവനെ സംബന്ധിച്ചിടത്തോളം ഷഹീദിന് ളാഹിറായിട്ട് ലഭിക്കുന്ന കാര്യങ്ങളൊക്കെ അവന് ലഭിക്കപ്പെടും. എന്ന് പറഞ്ഞാൽ ഒരു ഷഹീദിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അവനെ കുളിപ്പിക്കേണ്ടതില്ല, അവൻ മയ്യത്തിസ്കരിക്കപ്പെടേണ്ടതില്ല, ആ നിലക്കുള്ള കാര്യങ്ങളൊക്കെ അവന് ലഭിക്കും. ഏതുപോലെ മിൻ ദഫ്നിഹി ഫീ തിയാബിഹി വനഹ്വി ദാലിക്, അവന്റെ മരണമാടുന്നിടത്തും അവനെ അവന്റെ കഫൻ ചെയ്യുന്നിടത്തോളം ഷഹീദിനുള്ള പ്രത്യേകതകൾക്ക് അവൻ ലഭിക്കും, അതൊക്കെ അവന്റെ മേൽ പ്രയോഗിക്കപ്പെടും. പക്ഷേ ലക്കിന്നഹു ലൈസ ലഹു ഫിൽ ആഖിറത്തി മിൻ ഖലാഖ്, പരലോകത്ത് അവന് യാതൊരു ഓഹരി ഉണ്ടാവൂല. കാരണം അവന്റെ ഉദ്ദേശം മാറിപ്പോയി. ഇവിടെ അവൻ ഷഹീദായിട്ട് ദുനിയാവിലൊരു നല്ല പോരാളിയായിട്ടൊക്കെ മരിച്ചിട്ടുണ്ടാവും. ആളുകളൊക്കെ അവനെ സംബന്ധിച്ച് ഷഹീദ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ അവന്റെ മനസ്സ് മാറിയത് കൊണ്ട്, അവന്റെ നിയ്യത്ത് മാറിയത് കൊണ്ട് തന്നെ അവനെ സംബന്ധിച്ചിടത്തോളം പരലോകത്ത് യാതൊരു ഓഹരിയും അവൻ ലഭിക്കുകയില്ല. അവരെ സംബന്ധിച്ചാണ് ഷഹീദു ദുനിയ, ദുനിയാവിൽ മാത്രമാണ് അവർ ഷഹീദ്. കാരണം അവർക്ക് യുദ്ധം ചെയ്തപ്പോൾ, അല്ലെങ്കിൽ അവർ കാര്യങ്ങൾ ഈ അള്ളാഹുവിന്റെ മാർഗത്തിൽ പോരാടിയപ്പോൾ അവരുടെ ഉദ്ദേശം മാറിപ്പോയി എന്നുള്ളതാണ്. വനഹ്നു നഅമിലു നാസ അല ഹസബി ളാഹിരി ഫിദ്ദുനിയ, നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ടവൻ എന്ത് ചെയ്യും, ആ ഷഹീദിനുള്ള പരിഗണന ഉദ്ദേശിച്ചുകൊണ്ട് അല്ലെങ്കിൽ അത് പരിഗണിച്ചുകൊണ്ട് അവൻ എന്ത് ചെയ്യും, ആ നിലക്ക് അവന് കൊടുക്കേണ്ട പരിഗണന കൊടുക്കും. കാരണം മനുഷ്യന്മാരോട് നമ്മൾ ദുനിയാവിൽ ഏത് നിലക്കാണ്, അവന്റെ പുറമെയല്ല, വാഹിറുകൾ നോക്കിക്കൊണ്ടാണ് അവനോട് ഇടപെടുക. അള്ളാഹുവിനെ അറിയാം അവന്റെ മനസ്സ്. ഖിയാമത്ത് നാളിൽ അവന്റെ മനസ്സിന്റെ അവന്റെ നിയത്തനുസരിച്ചു കൊണ്ടുള്ള കാര്യങ്ങൾ അതിനനുസരിച്ച് പ്രതിഫലം കൊടുക്കുന്നത് അള്ളാഹുവാണ്. അവനാണ് യാഥാർത്ഥ്യം അറിയുക. അവന് എന്ത് ചെയ്യും, പരലോകത്ത് ഈ ഉദ്ദേശത്തിൽ ആരെങ്കിലും പോരാടി കൊല്ലപ്പെട്ടാൽ നാളെ പരലോകത്ത് അവൻ എന്ത് ചെയ്യൂല, അള്ളാഹു തആല യാതൊരു ഓഹരിയും യാതൊരു പ്രതിഫലവും അവന് കൊടുക്കൂല എന്ന് പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി ഞാൻ കേട്ടു. എന്താ റസൂലുള്ള പറഞ്ഞു, ഇന്ന അവ്വല നാസി യുഖ്ലാ യൗമൽ ഖിയാമത്തി അലൈഹി, ഖിയാമത്ത് നാളിൽ ആദ്യമായി വിചാരണ ചെയ്യപ്പെടുന്ന, ആദ്യമായി കാര്യം തീരുമാനിക്കപ്പെടുന്ന വ്യക്തി എന്ന് പറഞ്ഞാൽ റജുലുൻ സുഷീദ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഷഹീദായ ഒരു വ്യക്തിയാണ്. ഫഔതിയ ബിഹി ഫഅറഫഹു നിഅമഹു, അവനെ കൊണ്ടുവരപ്പെടും, എന്നിട്ട് അവന്റെ നിഅമത്തുകൾ അവനെ ബോധ്യപ്പെടുത്തും. ഫഅറഫ, അവനെ മനസ്സിലാകും, അവൻ ലഭിച്ചിട്ടുള്ള നിഅമത്തുകളൊക്കെ അവന് മനസ്സിലാകും. എന്നിട്ട് അവൻ ചോദിക്കും, ഫമാ അമിൽത ഫീഹ, നീ നിനക്ക് കിട്ടിയ നിഅമത്തുകൾ കൊണ്ടൊക്കെ എന്താണ് ചെയ്തു കൂട്ടിയത്? അപ്പൊ അവൻ പറയും, ഖാതൽതു ഫീക ഹത്ത സ്തുഷ്ഇതു, ഞാൻ നിന്റെ മാർഗത്തിൽ പോരാടി രക്തസാക്ഷിയാകുന്നത് വരെയും ഞാൻ പോരാടി എന്ന് പറയും. അപ്പൊ അല്ല പറയും, കദബ്ത, നീ പറഞ്ഞത് കള്ളത്തരമാണ്, നീ പറഞ്ഞത് കളവാണ്. കാരണം വലാകിന്നക ഖാതൽത ലിഅൻ യുഖാല ജരീഉൻ, നീ യുദ്ധം ചെയ്തത് എന്തിനു വേണ്ടിയിട്ടാണ്, നീ ഒരു ധൈര്യശാലിയാണ്, ശുജാഴിയാണെന്ന് അറിയപ്പെടാൻ വേണ്ടിയിട്ടാണ് യുദ്ധം ചെയ്തത്. ഫഖദ് ഖീല പറയപ്പെടും, സുമ്മ ഉമിറ ബിഹി ഫസുഹിബ അലാ വജ്ഹി ഹത്ത ഉൽഖിയ ഫിന്നാർ, അവന്റെ മുഖം കുത്തിക്കൊണ്ട് അവനെ വലിച്ചു കൊണ്ടുപോവുകയും അങ്ങനെ നരകത്തിലേക്ക് അവൻ എറിയപ്പെടുകയും ചെയ്യും ഈ വ്യക്തിയെ. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ മാർഗത്തിലല്ലേ അവൻ യുദ്ധം ചെയ്ത്, അവൻ പറയും, പക്ഷെ അള്ളാഹുക്ക് അറിയാലോ മനസ്സ്, അവൻ ജരി ആണ് അല്ലെങ്കിൽ സുജാഹിയാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്, ധൈര്യശാലിയാണ്, ധീരനാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അവൻ യുദ്ധം ചെയ്തത്. മനസ്സറിയുന്ന അള്ളാഹു തആല അവിടുന്ന് പിടിക്കും. ഇവിടെ അവനെ സംബന്ധിച്ചിടത്തോളം ദുനിയാവിൽ അവൻ ഷഹീദായി അറിയപ്പെടുകയും ചെയ്യും. പരലോകത്തെത്തിയാൽ അള്ളാഹു അവനെ നരകത്തിലേക്ക് വലിച്ചെറിയും എന്നാണ് മുസ്ലിം റിവായത്ത് റിപ്പോർട്ട് ചെയ്ത ഈ ഹദീസിൽ നിന്ന്. അതാണ് ഷഹീദു അദ്ദുനിയ അല്ലെങ്കിൽ ഷഹീദും ഫിദ്ദുനിയ. മൂന്നാമത്തേത് ഷഹീദുൽ ആഖിറ അല്ലെങ്കിൽ ഷഹീദും ഫിൽ ആഖിറ, പരലോകത്ത് ഷഹീദായിട്ടുള്ളവൻ ആരാണത്? ഷഹീദുൽ ആഖിറ അല്ലദീ യകൂനു ലഹു അജ്റു ഷഹീദിൻ ഫിൽ ആഖിറ, അവരെന്ന് പറഞ്ഞാൽ നാളെ പരലോകത്ത് ഷഹീദിന്റെ പുണ്യം ലഭിക്കുന്നവരാണ്. لكنه في الدنيا يطبق عليه ما يطبق على الميت العادي. പക്ഷേ ഈ പരലോകത്ത് ഷഹീദായിട്ടുള്ള ആളുകളുണ്ടല്ലോ, പരലോകത്ത് മാത്രം ഷഹീദാണ് എന്ന് പറഞ്ഞിട്ടുള്ള ആളുകൾ, അവർക്ക് ഇവിടെ സാധാ മയ്യത്ത്, ഒരാൾ സാധാ ഒരാൾ മരിച്ചാൽ അവൻ ഏത് രൂപത്തിലാണോ അവന്റെ മരണാനന്തര മുറകൾ ചെയ്യുക, അതൊക്കെ അവനും പ്രയോഗിക്കപ്പെടും. ഫഹാദ അസ്നാഫ്, ഇത് പല രൂപത്തിലുണ്ട് എന്ന് പറഞ്ഞാൽ മനസ്സിലാകും. പരലോകത്ത് അവർ ഷഹീദുകളായിരിക്കും, ഷഹീദുകളുടെ പുണ്യം അവർക്ക് ലഭിക്കും. അജറു ഷഹീദ്, ഷഹീദിന്റെ പുണ്യം ലഭിക്കും. പക്ഷെ ഇവിടെ അവരെന്ത് ചെയ്യില്ല, ഈ ദുനിയാവിൽ ഷഹീദിന് കിട്ടുന്ന ആ കാര്യങ്ങളൊന്നും അവർക്ക് കിട്ടും. എന്ന് പറഞ്ഞാൽ അവർക്ക് മയ്യത്ത് സംസ്കരിക്കണം, അവരെ കുളിപ്പിക്കണം, ഇങ്ങനെ പരലോകത്ത് മാത്രം ശുഹദാക്കളുടെ ഷഹീദിന്റെ പുണ്യം ലഭിക്കുന്ന 10-20 കാര്യങ്ങൾ ഹദീസുകളിൽ വന്ന് കാണാൻ സാധിക്കും. ആരൊക്കെയാണത് നമ്മൾ മനസ്സിലാക്കണം. ഷഹീദു ദുനിയ വൽ ആഖിറ നമ്മൾ പറഞ്ഞു, ഷഹീദു ദുനിയ നി ഷഹീദുൽ ആഖിറയിലെ വ്യത്യസ്തമായ രൂപങ്ങൾ ഹദീസുകളിൽ വന്നിട്ടുള്ളതാണ് പറയാൻ പോകുന്നത്. ഒന്ന്, ഫാരിബു ഷഹാദ, ഷഹാദത്തിനെ, രക്തസാക്ഷിത്വത്തെ ചോദിച്ചവന്, ആവശ്യപ്പെട്ടവന്, അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചവന്, റബ്ബെ എന്നെ ഷഹീദാക്കണമേ എന്ന് പ്രാർത്ഥിച്ചവന്, അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് യുദ്ധത്തിൽ കൊല്ലപ്പെടാനുള്ള തോഫീക്ക് ഒന്നും ലഭിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ അവർ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ചോദിച്ചു എന്ന കാരണത്താൽ അവർക്ക് നാളെ പരലോകത്ത് ഷഹീദിന്റെ ദർജ ലഭിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ള പറയാണ്, ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്, മൻ സഅലല്ലാഹ ശഹാദത ബിസിദ്ഖിൻ, ആരെങ്കിലും സത്യസന്ധമായി അള്ളാഹുവിനോട് രക്തസാക്ഷിത്വം ശഹാദത്തിനെ ചോദിച്ചാൽ, ബല്ലഗഹുല്ലാഹു മനാസില ശുഹദ, അള്ളാഹു തആല ചോദിച്ചവനെ, സത്യസന്ധമായി ചോദിച്ചവന് അള്ളാഹു തആല എന്ത് ചെയ്യും, നാളെ പരലോകത്ത് ശുഹദാക്കളുടെ പദവിയിലേക്ക് അവൻ എത്തിക്കും. വൈൻ മാത അലാ ഫിറാശിഹി, അവൻ അവന്റെ വിരിപ്പിൽ വെച്ചാണ് മരിച്ചത് എങ്കിലും. അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു, റബ്ബനെ ശഹീദാക്കണേ. പക്ഷെ അള്ളാഹുവിന്റെ വിധി എന്ന നിലക്ക് അവൻ മരിച്ചത് സാധാ മരണമാണ്, അവൻ അവന്റെ വിരിപ്പിൽ വെച്ചാണ് മരിച്ചത്. പക്ഷെ എന്ത് ചെയ്യും, അള്ളാഹു സത്യസന്ധമായി ചോദിച്ചു എന്ന നിലക്ക് എന്ത് ചെയ്യും, അള്ളാഹു മനാസില ശുഹദ, ശുഹദാക്കളുടെ പദവിയിലേക്ക് അവനെ ഉയർത്തും, അവനെ എത്തിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു. മറ്റൊരു റിവായത്തിലുള്ളത്, മൻ തലബ ശഹാദത്ത സാദിഖൻ, ആരെങ്കിലും സത്യസന്ധമായി അള്ളാഹുവിനോട് ഷഹാദത്തിന് രക്തസാക്ഷിത്വത്തെ ചോദിച്ചാൽ, ആവശ്യപ്പെട്ടാൽ, അവനത് ലഭിക്കപ്പെടും. വലൗലം തുസിബ്ഹു, അവനാ ഷഹാദത്തിന് പ്രാപിച്ചിട്ടില്ലെങ്കിലും, എന്ന് പറഞ്ഞാൽ അവൻ ഷഹീദായിട്ടില്ലെങ്കിൽ കൂടി, ഈ ലോകത്ത് അവൻ ഷഹീദായി മരിച്ചിട്ടില്ലെങ്കിൽ കൂടി, അള്ളാഹുവിനോട് സത്യസന്ധമായി ആരെങ്കിലും എന്നെ ഷഹീദാക്കണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചാൽ, നാളെ പരലോകത്ത് അവന് ഷഹീദിന്റെ ദർജയിലേക്ക് അള്ളാഹു തആല അവനെ ഉയർത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി സത്യസന്ധമായി ഷഹാദത്തിനെ ചോദിച്ച് മരിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം ദുനിയാവിൽ അവർ ഷഹീദല്ല, അവർക്ക് വേണ്ടി കുളിക്കണം, അവർക്ക് വേണ്ടി നമസ്കരിക്കണം, അവരെ കുളിപ്പിക്കണം. പക്ഷെ പരലോകത്ത് അവരെ അള്ളാഹു തആല മൻസിലത്തു ശുഹദ, ശുഹദാക്കളുടെ സ്ഥാനത്തേക്ക് അവരെത്തിക്കും. അതാണ് ഒന്ന്, സത്യസന്ധമായി ചോദിക്കുന്ന വളരെ വിഷയമാണ് എന്ന് പറഞ്ഞാൽ, അങ്ങനെ യുദ്ധം ചെയ്യാനുള്ള അള്ളാഹുവിന്റെ മാർഗത്തിൽ പോരാടാനുള്ള ഒരു സാഹചര്യം വരുമ്പോ സത്യസന്ധമായി ചോദിച്ചവൻ എന്ത് ചെയ്യൂല, പിന്മാറിപ്പോകൂല. അവൻ ആ സാഹചര്യം കിട്ടിയാൽ ഉടൻ എന്ത് ചെയ്യും, ആ പോരാട്ടത്തിന് വേണ്ടി അവൻ ഇറങ്ങിച്ചെല്ലും. സത്യസന്ധത അള്ളാഹുമായി ബന്ധപ്പെട്ടുള്ളത്, അള്ളാഹ്ക്ക് അറിയാതെ നമ്മുടെ സത്യസന്ധത. അപ്പൊ സത്യസന്ധമായി ആരെങ്കിലും ഷഹാദത്തിനെ ചോദിച്ചാൽ, അവൻ അള്ളാഹു തആല ആ രൂപത്തിലേക്ക് അവനെ ശുഹദാക്കളുടെ ദർജയിലേക്ക് ഉയർത്തുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു. രണ്ടാമത്തെ കാര്യം, അൽ മൗതു ഗാദിയൻ ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധപ്പടയാളിയായി മരിച്ചു. യുദ്ധത്തിൽ മരിച്ചല്ല, യുദ്ധത്തിന് വേണ്ടി പുറപ്പെട്ടു, അല്ലെങ്കിൽ യുദ്ധത്തിൽ ആ യുദ്ധം നടക്കുന്ന വേളയിൽ മരിച്ചിട്ടില്ല, അല്ലാത്ത സമയത്ത് ഒരു യോദ്ധാവായി പുറപ്പെടുകയും വഴിക്ക് വെച്ചു, അല്ലെങ്കിൽ മറ്റു യുദ്ധം കഴിഞ്ഞതിന് ശേഷമൊക്കെ മരിക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം സഹാബത്തിനോട് ചോദിച്ചു, മാ തഉദ്ദൂന ഷഹീദ ഫീകും, നിങ്ങൾ നിങ്ങളുടെ കൂട്ടത്തിൽ ഷഹീദായി കണക്കാക്കുന്നത് എണ്ണുന്നത് ഏതിനൊക്കെയാണ്, ആരൊക്കെയാണ് നിങ്ങൾ ഷഹീദായി എണ്ണുന്നത്? സഹാബത്ത് പറഞ്ഞു, ഖാലു യാ റസൂലുള്ളാഹ് മൻ ഖുതില ഫീ സബീലില്ലാഹ് ഫഹുവ ഷഹീദ്. അവർ സഹാബത്ത് അവർ മനസ്സിലാക്കിയ ഷഹീദ്മാരെ സംബന്ധിച്ച് പറഞ്ഞത്, അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊല്ലപ്പെടുന്നവരാണ് ഷഹീദ് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞു, ഇന്ന ശുഹദാ ഉമ്മതി ഇദല്ല ഖലീൽ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഉമ്മത്തിൽ വളരെ കുറച്ച് ശുഹദാക്കൾ ഉണ്ടാകുള്ളൂല്ലോ. നമ്മൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ടവർ എന്ന് പറഞ്ഞാൽ ഉമ്മത്തിൽ വളരെ കുറച്ചേ ഉണ്ടാകുള്ളൂ. അപ്പൊ സാമ്പത്ത് കൊണ്ട് ചോദിച്ചു, വമൻ ഹും യാ റസൂലുള്ളാഹ്, എങ്കിൽ ആരൊക്കെയാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ, അല്ലെങ്കിൽ ശുഹദാക്കൾ എന്ന് പറഞ്ഞാൽ, ഷഹീദ്മാർ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മനസ്സിലാക്കിയ അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്ത് കൊല്ലപ്പെട്ടവരെ സംബന്ധിച്ചാണ്. ഇനി മറ്റുള്ളവരുണ്ടെങ്കിൽ പറഞ്ഞു തരണം എന്ന് പറഞ്ഞു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖുതില ഫീ സബീലില്ലാഹ് ഫഹുവ ഷഹീദ്. അവർ പറഞ്ഞത് ആദ്യം എടുത്തു പറഞ്ഞു, അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്ത് കൊല്ലപ്പെട്ടവൻ അവൻ ഷഹീദാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ചില കാര്യങ്ങൾ പറഞ്ഞു, വമൻ മാത ഫീ സബീലില്ലാഹ് ഫഹുവ ഷഹീദുൻ, അള്ളാഹുവിന്റെ മാർഗത്തിൽ മരിച്ചവൻ എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം, അള്ളാഹുവിന്റെ മാർഗത്തിൽ യോദ്ധാവായി അല്ലെങ്കിൽ ഒരു സൈന്യാധിപനായി പോവുകയും അങ്ങനെ യുദ്ധത്തിലല്ലാത്ത മറ്റു സന്ദർഭത്തിൽ, അതായത് ആ ഒരു മാർഗത്തിൽ മരിച്ചവനെന്നാണ്. ഒരുപക്ഷെ വഴിക്ക് വെച്ച് മറ്റേതെങ്കിലും കാര്യങ്ങൾ കൊണ്ടോ അസുഖം കൊണ്ടോ അല്ലെങ്കിൽ ആ നിലക്കൊക്കെ മരിച്ചാൽ മതി, ഒക്കെ അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള മരണമാണ്. അവരെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഹുവ ഷഹീദുൻ, അവൻ ഷഹീദാണെന്ന് പറഞ്ഞു. ഇതിന് ചില കാര്യങ്ങൾ ഈ ഹദീസിൽ വരുന്നുണ്ട്. നമ്മൾ ഓരോന്ന് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്പർ ഇട്ടിട്ടാണ് ഇത് പറയുന്നത്. അപ്പൊ ഓരോ കാര്യങ്ങളും ഈ ഹദീസിൽ പറഞ്ഞിട്ടുള്ള ബാക്കി കാര്യങ്ങൾ തുടച്ചു വരുന്നത് കൊണ്ട് അത് വായിക്കുന്നില്ല. അപ്പോ രണ്ട് കാര്യങ്ങൾ നമ്മളവിടെ പറഞ്ഞു. മൂന്നാമത്തേത് ഷഹീദ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള മൂന്നാമത്തെ അഥവാ ഷഹീദുൽ ആഖിറ, പരലോകത്ത് ഷഹീദാണെന്ന് പറഞ്ഞിട്ടുള്ള മൂന്നാമത്തെ ഒരു വിഭാഗം, ഉഖബത്ത് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സുരിഅ അൻ ദാബതിഹി ഫഹുവ ഷഹീദുൻ, മൻ സുരിഅ അൻ ദാബതിഹി ഫഹുവ ഷഹീദുൻ. വാഹനവർഗത്തിൽ നിന്ന് വീണ് മരണപ്പെട്ടവൻ, വാഹനവർഗത്തിൽ നിന്ന് ദാബത്തിൽ നിന്ന് വാഹനമൃഗത്തിൽ നിന്ന് വീണ് മരണപ്പെട്ടവൻ ഷഹീദാണ്. വാഹനത്തിൽ നിന്ന് വീണ് മരണപ്പെടുക, വാഹനത്തിൽ നിന്ന് വീണ് മരിച്ചവൻ ഷഹീദാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു പരലോകത്ത്. ഇവിടെ പ്രത്യേകം പണ്ഡിതന്മാർ വ്യാഖ്യാനിച്ചിട്ടുണ്ട്, അള്ളാഹുവിന്റെ മാർഗത്തിൽ പുറപ്പെടുമ്പോൾ അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി പുറപ്പെടുമ്പോൾ എന്നാണ്. ഏത് ആക്സിഡന്റും അല്ലെങ്കിൽ ഏത് രൂപത്തിൽ വാഹനത്തിൽ നിന്ന് വീണ് മരിച്ചാലും അതിൽ പരിഗണിക്കപ്പെടൂല എന്നുള്ളതാണ്. നല്ല മാർഗത്തിൽ യാത്ര ചെയ്യുമ്പോൾ അങ്ങനെ വാഹനാപകടത്തിൽ അല്ലെങ്കിൽ വാഹനത്തിൽ നിന്ന് വീണ് മരിച്ചവൻ ഷഹീദാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതാണ് മൂന്നാമത്തേത്. പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞു പോവാണ്. നാലാമത്തേത്, അള്ളാഹുവിന്റെ മാർഗത്തിൽ കാവൽഭടനായിക്കൊണ്ട് കാവൽക്കാരനായി നിൽക്കുകയും അങ്ങനെ മരിക്കുകയും ചെയ്തവൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ മാത മുറാബിഫൻ മാത ഷഹീദ, ആരെങ്കിലും അള്ളാഹുവിന്റെ മാർഗത്തിൽ കാവൽക്കാരനായി നിന്നും അതിർത്തി സംരക്ഷകനായി നിൽക്കുകയും അള്ളാഹുവിന്റെ മാർഗത്തിൽ അതിർത്തി സംരക്ഷകനായി നിൽക്കുന്നവനാണ് മുറാബിഫ് എന്ന് പറയാം, അങ്ങനെ അവൻ കൊല്ലപ്പെടുകയും ചെയ്താൽ അവൻ ഷഹീദാണെന്ന് റസൂലുള്ളാഹി, അവൻ അങ്ങനെ ആ രൂപത്തിൽ അവൻ മരിക്കുകയും ചെയ്താൽ അവനെന്താണ് മരിച്ചാൽ മതി, അള്ളാഹുവിന്റെ മാർഗത്തിൽ അതിർത്തി സംരക്ഷകനായി കൊണ്ട് നിൽക്കുകയും അങ്ങനെ അവൻ മരിച്ചിട്ടുണ്ടെങ്കിൽ അവൻ മന്നാത്ത മുറാബിസൻ മാത്ത ഷഹീദ, അവൻ ഷഹീദായിക്കൊണ്ടാണ് മരിച്ചിട്ടുള്ളതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ട്. ഈ മുറാബിസിന് അള്ളാഹുവിന്റെ മാർഗത്തിൽ അതിർത്തി സംരക്ഷകനായി നിന്ന് മരിച്ചവൻ വേറെയും ഒരുപാട് പ്രതിഫലങ്ങൾ പറഞ്ഞതായി കാണാൻ സാധിക്കും. അവർക്ക് കബർ ശിക്ഷയില്ല, മാത്രമല്ല അവർക്ക് നാളെ മരിച്ചു കഴിഞ്ഞാലും അവരുടെ അമലുകൾ വളർന്നുകൊണ്ടേയിരിക്കും, കൂടുതലായിക്കൊണ്ടേയിരിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അഞ്ചാമത്തെ ഒരു കാര്യം, മൻ ഖാമ ഇലാ ഇമാമിൻ ജാഇരിൻ ഫഅമറഹു ബിൽ മഅറൂഫി വനഹാഉ അനിൽ മുൻകർ ഫഖതലഹു. ഒരു ഇമാം ഒരു ഭരണാധികാരിയുടെ അടുത്തേക്ക് ഒരു അക്രമിയായ തമ്മാടിയായ ഒരു ഭരണാധികാരിയുടെ മുമ്പിൽ പോയി നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്തു, അങ്ങനെ ആ ഭരണാധികാരി അവനെ കൊന്നു, അവൻ ഷഹീദാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സയ്യിദു ശുഹദാഹി ഹംസത്ത് ഇബ്നു അബ്ദുൽ മുത്തലിബ്, ശുഹദാക്കളുടെ നേതാക്കൾ നേതാവ് എന്ന് പറഞ്ഞാൽ അത് ഹംസത്ത് ഇബ്നു അബ്ദുൽ മുത്തലിബാണ്. ഹംസ റളിയല്ലാഹു അൻഹു എന്റെ ശുഹദാക്കളുടെ നേതാവ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു കാര്യം പറഞ്ഞു, വറജുലുൻ ഖാമ ഇലാ ഇമാമിൻ ജായിർ, അക്രമിയായ അതിരു കവിഞ്ഞ തമ്മാടിയായ ഒരു നേതാവിന്റെ അടുത്തേക്ക് കടന്നു ചെല്ലുകയും എന്നിട്ട് അമറഹു അവനോട് നന്മ കൽപ്പിക്കുകയും വനഹാഹു അവനോട് തിന്മ വിരോധിക്കുകയും ചെയ്തു. അപ്പൊ ഫഖതലഹു, ആ ഭരണാധികാരി അവനെ കൊല്ലുകയും ചെയ്തു. അവനും ഏറ്റവും സയ്യിദു ശുഹദ ഹംസത്ത് ഇബ്നു അബ്ദുൽ മുത്തലിബ് എന്ന് പറഞ്ഞിട്ട് രണ്ടാമതായി പറഞ്ഞതാണ്. അപ്പം സത്യം ഒരു ഭരണാധികാരിയുടെ അടുത്ത് പോയി നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ആ കാരണത്താൽ ആ ഭരണാധികാരി അവനെ കൊല്ലുകയും ചെയ്താൽ അവൻ ഷഹീദാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ആറാമത്തെ ഒരു കാര്യം, അദ്ദഅവതു ഇല സുന്നതി ഫി വഖ്തിൽ ഫിതൻ, അദ്ദഅവതു ഇല സുന്നതി ഫി വഖ്തിൽ ഫിതൻ വൽ മൗതു അലാ ദാലിക്, സുന്നത്തിലേക്ക് ക്ഷണിക്കുക, ഫിത്നയുടെ കാലഘട്ടത്തിൽ ഫിത്നയുടെയും ഫസാദിന്റെയും വേളയിൽ സുന്നത്തിലേക്ക് ദഅവത്ത് നടത്തുകയും എന്നിട്ട് അതിനുവേണ്ടി മരിക്കുകയും ചെയ്യുക, ആ മാർഗത്തിൽ മരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ്. റസൂലുള്ള പറയാൻ, ഇന്ന മിൻ വറായിക്കും സമാന സബ്രിൻ, നിങ്ങൾക്ക് ശേഷം ഇനിയൊരു ക്ഷമയുടെ കാലം വരാനുണ്ട്. നിങ്ങളുടെ ശേഷം നിങ്ങൾക്കൊരു നിങ്ങൾക്ക് പിറകിൽ നിങ്ങൾക്ക് ശേഷം ഒരു ക്ഷമയുടെ കാലം വരാനുണ്ട്. ലോകം അവസാനിക്കുന്നതോടനുബന്ധിച്ച് ആഖിറു സമാൻ ലോകത്തിന്റെ അവസാന വേളയിലുണ്ടാകുന്ന അവസ്ഥയാണ്. ആ സമയത്ത് ലിൽ മുതമസ്സിഖി ഫീഹി അജ്റു 50 ശഹീദൻ മിൻകും. അന്ന് സുന്നത്തിനെയും ഖുർആനെയും സുന്നത്തിനെയും കൃത്യമായി മുറുകെ പിടിച്ചവന് നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് 50 ഷഹീദുമാരുടെ പുണ്യം അവരുണ്ട് എന്ന് പറഞ്ഞു. സഹാബിമാരുടെ കൂട്ടത്തിൽ റസൂൽ പ്രത്യേകം പറഞ്ഞു, നിങ്ങളുടെ കൂട്ടത്തിൽ നിന്നുള്ള 50 ഷഹീദുമാരുടെ പുണ്യം അന്ന് ക്ഷമയുടെ കാലഘട്ടത്തിൽ ദീനിൽ ഉറച്ചു നിൽക്കുന്നവന് അന്ന് ദീനിൽ ഉറച്ചു നിൽക്കാൻ വലിയ പ്രയാസമുള്ള കാര്യമായിരിക്കും. തീക്കട്ട കയ്യിൽ പിടിക്കുന്നവനെ പോലെയാണ് എന്നൊക്കെയാണ് അന്ന് ക്ഷമിക്കുന്നവരെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ള അവസാന കാലഘട്ടത്തിൽ ദീനനുസരിച്ച് ഖുർആനും സുന്നത്തും അത് മഹാന അലൈഹി സഹാബി അല്ലെങ്കിൽ അലൈക്കും ബി സുന്നതി വ സുന്നതിൽ ഖുലഫായി റാഷിദീൻ അൽ മഹ്ദിയീൻ എന്ന രൂപത്തിൽ കൃത്യമായ ഖുർആനും സുന്നത്തും അത് മൻഹജു സലഫ് അനുസരിച്ച് ഫഹ്മു സഹാബ അനുസരിച്ച് കൃത്യമായി അത് മുറുകെ പിടിക്കാൻ വലിയ പ്രയാസമായിരിക്കും ദീന് മുറുകെ പിടിക്കാൻ. അന്ന് അതിൽ ഉറച്ചു നിന്നവനെ സംബന്ധിച്ചിടത്തോളം 50 ഷഹീദുമാരുടെ പുണ്യം അവനുണ്ട് എന്നുള്ളതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ 7-ാമത്തെയും 8-ാമത്തെയും കാര്യം ഒരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ റസൂലുള്ള പറഞ്ഞു, ലിൽ മാഇദി അജ്റു ഷഹീദിൻ. മാഇദിന് എന്തുണ്ട്? ഷഹീദിന്റെ പുണ്യമുണ്ട് എന്ന് പറഞ്ഞു. എന്താണ് ഈ മാഇദ് എന്ന് പറഞ്ഞാൽ? മാഇദ് എന്ന് പറഞ്ഞാൽ അല്ലദീ യൽഹഖുഹു ദൗറാനു റഅസിഹി മിൻ റീഹിൽ ബഹർ. കടലിലൂടെ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് ആ കപ്പലിൽ യാത്ര ചെയ്യുന്ന വേളയിൽ ആ കടലിലുള്ള സമുദ്രത്തിലുള്ള കാറ്റ് കാരണത്താൽ തലകറക്കം സംഭവിക്കുകയും അങ്ങനെ മരിക്കുകയും ചെയ്യാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം കപ്പൽ യാത്ര ഇന്ന് വളരെ സുഖമാണ്. പക്ഷേ അന്ന് കപ്പലിലൂടെ യാത്ര ചെയ്ത് അവിടെ ആ കപ്പലിന്റെ കാറ്റ് അല്ലെങ്കിൽ കടലിന്റെ കാറ്റ് നിമിത്തം തലകറക്കം സംഭവിക്കുകയും അതുപോലെ തന്നെ സിറാബി സജീന ആ കപ്പലിന്റെ കുലുക്കവും ഇളക്കവും അത് മുഖേന ഛർദിയും തലവേദനയൊക്കെ ഉണ്ടായി മരിക്കുന്ന ആളുകൾക്കാണ് എന്ത് പറയാ, മാഇദ് എന്ന് പറയാം. മനസ്സിലായോ? അങ്ങനെ ഉള്ള മാഇദിന് എന്തുണ്ട്? അജ്റു ഷഹീദിൻ, ഷഹീദിന്റെ പുണ്യമുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മാത്രമല്ല റസൂൽ പറഞ്ഞു, വലിൽ ഗരീഖി അജ്റു ഷഹാദതൈൻ അജ്റു ഷഹീദൈൻ. വെള്ളത്തിൽ മുങ്ങി മരിച്ചവന് രണ്ട് ഷഹീദിന്റെ പുണ്യവുമുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മനസ്സിലായോ? വെള്ളത്തിൽ മുങ്ങി മരിക്കുക. ഇവിടെ രണ്ട് ഈ ഹദീസിൽ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്ന്, ഈ കപ്പലിലൂടെ യാത്ര ചെയ്യുന്ന വേളയിൽ സമുദ്രത്തിന്റെ ബഹറിലുള്ള കടലിലുള്ള കാറ്റ് നിമിത്തം തലകറക്കവും ഛർദിയൊക്കെ അനുഭവപ്പെട്ട് മരിക്കുന്ന ആളുകൾ, അതുപോലെ തന്നെ വെള്ളത്തിൽ മുങ്ങി മരിക്കുന്ന ആളുകൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വേറെ ഹദീസിൽ പറഞ്ഞത് കാണാൻ സാധിക്കും, അൽ ഗരീഖു ഷഹീദുൻ, വെള്ളത്തിൽ മുങ്ങി മരിച്ചവൻ ഷഹീദാണെന്ന് പറഞ്ഞു. ആരാണ്, എന്താണ് ഈ ഷഹീദിന്റെ ഉദ്ദേശം? ഷഹീദുൽ ആഖിറ പരലോകത്താണ്. വെള്ളത്തിൽ മുങ്ങി മരിച്ചവനെ എന്ത് ചെയ്യണം? കുളിപ്പിക്കണം. അതുപോലെ തന്നെ അവനെ അവന് വേണ്ടി നിസ്കരിക്കണം. പക്ഷെ പരലോകത്ത് എന്താണ്? അവൻ ഷഹീദുൽ ആഖിറ, പരലോകത്ത് അവൻ ഷഹീദാണ്. അവന് ഷഹീദിന്റെ പുണ്യം അല്ലാഹു തആല കൊടുക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതാണ് 7-ാമത്തെയും 8-ാമത്തെയും കാര്യം. 9-ാമത്തെ കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, വന്യമൃഗങ്ങൾ മൃഗങ്ങൾ കൊന്നവൻ, മൃഗങ്ങൾ എന്ത് ചെയ്തു? അവരെ വേട്ടയാടി അല്ലെങ്കിൽ മൃഗങ്ങളെ ആക്രമിച്ചിട്ട് മരണപ്പെടുന്നവൻ, കൊല്ലപ്പെടുന്നവൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി പറഞ്ഞു, അത്തഅനു വത്തഅൂനു വൽഹദ്മു വാഖലു സബഈ വൽഗരിഖു വൽഹരിഖു വൽബത്നു വദാതുൽ ജംബി ശഹാദത്തുൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇവിടെ ചില ആളുകളെ സംബന്ധിച്ച് പറഞ്ഞിട്ട് ശേഷം ഇതൊക്കെ നമ്മൾ വിശദീകരിക്കുന്നുണ്ട്. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി പറഞ്ഞു, വഅക്ലു സബഈ, വഅക്ലു സബഈ, രണ്ടിനക്കും വായിക്കാം. വന്യമൃഗങ്ങൾ ഭക്ഷിക്കുക എന്ന് പറഞ്ഞാൽ വന്യമൃഗങ്ങൾ, ഏതെങ്കിലും മൃഗങ്ങൾ എന്ത് ചെയ്തു? ആക്രമിച്ചു കൊല്ലപ്പെട്ടു. അവന് ഷഹാദത്തുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ട്, അവൻ ഷഹീദാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതാണ് 9-ാമത്തെ കാര്യം. 10-ാമത്തെ കാര്യം അൽഹജും, വല്ല ബിൽഡിങ്ങുകളോ അല്ലെങ്കിൽ മറ്റു ചുമരുകളൊക്കെ പൊളിഞ്ഞു ചാടി അതിന്റെ ഉള്ളിൽ കിടന്ന് മരിക്കുക. ഹദും, തകർന്നടിഞ്ഞ് മരിക്കുന്നതിനാണ് എന്ത് പറയാം ഹദും കൊണ്ടുള്ള ഉദ്ദേശം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വസാഹിബുൽ ഹദ്മി സുഹദാക്കൾ അഞ്ചാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ട് അഞ്ചാളുകളെ പറഞ്ഞെടുത്ത് ഒന്ന് പറഞ്ഞത് വസാഹിബുൽ ഹദ്മി എന്നാണ്. വല്ല ബിൽഡിങ്ങോ മറ്റു ചുമരുകളോ മതിലുകളൊക്കെ പൊളിഞ്ഞാടി അതിന്റെ അടിയിൽ പെട്ട് മരിക്കുന്ന ആളുകൾ സാഹിബുൽ ഹദം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതാണ്. അപ്പോ പത്താമത്തെ കാര്യം അതാണ്. പതിനൊന്നാമത്തെ ഒരു കാര്യം, ഇമാം അബുൽ ഫദൽ ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുള്ളാഹൊക്കെ സനദ് സഹിയാണെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹദീസാണ്. റസൂലുള്ള പറയാൻ ഇന്നമൻ യതറദ്ദാ മിർ റുഊസിൽ ജിബാൽ, പർവ്വത ശിഖിരങ്ങളിൽ നിന്ന് പർവ്വതത്തിൽ നിന്ന് വീണു മരിക്കുന്നവൻ, ഇന്നമൻ യതറദ്ദാ മിർ റുഊസിൽ ജിബാൽ, ഈ പർവ്വതത്തിന്റെ ഉന്നതിയിൽ നിന്ന് പർവ്വതത്തിന്റെ ഉയരത്തിൽ നിന്ന് വീണു മരിക്കുന്നവൻ, വതർകുലു സിബാഉ അതുപോലെ തന്നെ വന്യമൃഗങ്ങൾ തിന്നുന്നവൻ, വയഗറഖു ഫിൽ ബഹ്ർ അതുപോലെ തന്നെ കടലിൽ മുങ്ങി മരിക്കുന്നവൻ, ലശഹീദുൻ ഇൻദല്ലാഹ് അവൻ അല്ലാഹുവിന്റെ അടുത്ത് ഷഹീദാൻ. ഇവിടെ ഈ ഹദീസിൽ മൂന്ന് കാര്യങ്ങളാണ് പറഞ്ഞത്. ഈ ബാക്കി രണ്ട് കാര്യങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഒന്ന്, പർവ്വത ശിഖിരങ്ങളിൽ നിന്ന് വീണു മരിക്കുന്നവൻ, അതുപോലെ തന്നെ വന്യമൃഗങ്ങൾ തിന്നുന്നവൻ, വന്യമൃഗങ്ങൾ ആക്രമിച്ചു കൊല്ലപ്പെട്ടവൻ. മൂന്നാമത്തേത് വയഗറഖു ഫിൽ ബഹ്ർ കടലിൽ മുങ്ങി മരിക്കുന്നവൻ, ലശഹീദുൻ ഇൻദല്ലാഹ് അല്ലാഹുവിന്റെ അടുത്തവർ ഷഹീദാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാൻ സാധിക്കും. പന്ത്രണ്ടാമത്തെ ഒരു കാര്യം, അൽ മൗതു ബിത്താഊൻ, പ്ലേഗ് രോഗം ബാധിച്ചു മരിക്കുക എന്നാണ്. പ്ലേഗ് രോഗം ബാധിച്ച് മരിക്കുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ സംബന്ധിച്ച് ഒരുപാട് പറഞ്ഞതായി കാണാൻ സാധിക്കും. അത്താഊനു ഷഹാദത്തുൻ ലികുല്ലി മുസ്ലിം, പ്ലേഗ് എന്ന് പറഞ്ഞാൽ എല്ലാ മുസ്ലിങ്ങൾക്കും ഷഹാദത്താണ്, രക്തസാക്ഷിത്വമാണ്. പ്ലേഗ് ബാധിച്ച് മരിച്ചവരൊക്കെ ഷഹീദാണെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ധാരാളം കണക്കിന് ഈ ഹദീസുകൾ ഈ വിഷയത്തിൽ അത്താഊനു ഷഹാദ എന്ന് പറഞ്ഞതായി കാണാൻ സാധിക്കും. നമ്മൾ നേരത്തെ മാ തഉദ്ദൂന, നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് ഷഹീദ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നത് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചല്ലോ. ആ ഹദീസിൽ കാണാൻ സാധിക്കും, വമൻ മാത ഫി ത്വഊനി ഫഹുവ ഷഹീദുൻ, ആരെങ്കിലും ത്വഊൻ ബാധിച്ച് അഥവാ പ്ലേഗസുഖം ബാധിച്ച് മരിച്ചാൽ അവൻ ഷഹീദാണെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാൻ സാധിക്കും. അതുപോലെ തന്നെ പതിമൂന്നാമത്തെ ഒരു കാര്യം, അൽ മൗതു ബിദാഇൽ ബത്ൻ, വയറിന് അസുഖം വന്ന് മരിക്കുക, വയറിന് അസുഖം വന്ന് മരിക്കുക, ദാഉൽ ബത്ൻ, വയറിന് അസുഖം വന്ന് മരിക്കുന്നവൻ ആ നിലക്ക് വയറിന് വല്ല അസുഖവും, ഏതസുഖവും പണ്ഡിതന്മാർ അതിന് വിശദീകരിച്ചതായി കാണാൻ സാധിക്കും. പല നിലക്ക് വിശദീകരിച്ചിട്ടുണ്ട്. വയറിന് ഏതസുഖം വന്ന് മരിച്ചാലും അവന് ഷഹീദുകളുടെ കൂട്ടത്തിൽ, ഷഹീദുൽ ആഖിറ, പരലോകത്തെ ശുഹദാക്കളുടെ കൂട്ടത്തിൽ പരിഗണിക്കാമെന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വമൻ മാത ഫിൽ ബത്നി ഫഹുവ ഷഹീദുൻ, ആരെങ്കിലും വയറിന് അസുഖം വന്ന് മരിച്ചാൽ അവൻ ഷഹീദാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഈ വയറസുഖം ബാധിച്ച് മരിച്ചാലെങ്കിൽ നാളെ ഖബറിൽ ശിക്ഷയില്ല എന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ട്. റസൂൽ പറഞ്ഞു, വമൻ യഖ്തുൽ ഹുബത്നുഹു ഫലൻ യുഅദ്ദബ ഫീ ഖബ്രിഹി, ആരെങ്കിലും വയറിന് അസുഖം വന്നാണ് മരിക്കുന്നത് എങ്കിൽ അവന് നാളെ പരലോകത്ത് ശിക്ഷയില്ല, നാളെ ഖബറിൽ അവൻ ശിക്ഷിക്കപ്പെടുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാൻ സാധിക്കും. അതാണ് പതിമൂന്നാമത്തെ കാര്യം. പതിനാലാമത്തെ ഒന്ന്, ഷഹീദുൽ ആഖിറ, പരലോകത്തെ ഷഹീദുകളുടെ കൂട്ടത്തിൽപ്പെട്ട പതിനാലാമത്തെ ഒന്ന്, അൽ മൗതു ബിദാഇ സുല്ല്, ദാഉ സുല്ല് എന്ന് പറഞ്ഞ ക്ഷയരോഗം, ക്ഷയരോഗം ബാധിച്ച് മരിക്കുക, ക്ഷയരോഗം ബാധിച്ച് മരിച്ചവരും ഷഹീദാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. റസൂലുള്ള പറഞ്ഞ ഹദീസ്, അൽ ഖത്ലു ഫീ സബീലില്ലാഹി ഷഹാദ, അല്ലാഹുവിന്റെ മാർഗത്തിൽ കൊല്ലപ്പെടുക എന്നുള്ളത് ഷഹാദത്താണ്, രക്തസാക്ഷിത്വമാണ്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിന്റെ അവസാന ഭാഗത്ത് പറയുന്നത് കാണാൻ സാധിക്കും, വസുല്ലു ഷഹാദ, ക്ഷയരോഗം എന്ന് പറഞ്ഞാൽ അത് ഷഹാദത്താണ്, രക്തസാക്ഷിത്വമാണ്. ആരെങ്കിലും ആ നിലക്ക് ക്ഷയരോഗം ബാധിച്ചു മരിച്ചാൽ അവൻ ഷഹീദുൽ ആഖിറ, പരലോകത്ത് അവൻ ഷഹീദായിരിക്കും, ഷഹീദുകളുടെ പുണ്യം അവന് ലഭിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാൻ സാധിക്കും. പതിനഞ്ചാമത്തെ കാര്യം, അൽ മർഅതു തമൂതു ഫീ നിഫാസിഹാ ബിസബബി വലദിഹാ, ഒരു പെണ്ണ് അവരുടെ ഗർഭവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗർഭിണിയായിരിക്കാൻ മരിക്കുക, അതുപോലെ തന്നെ പ്രസവ സമയത്ത് മരിക്കുക, ഇത് രണ്ടിനെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാൻ സാധിക്കും. ഗർഭിണികളായിരിക്കെ അവരുടെ വയറ്റിൽ കുട്ടി ഉണ്ടായിരിക്കെ മരിക്കുക, അതുപോലെ തന്നെ പ്രസവിക്കുന്ന വേളയിൽ മരിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വൽമർഅത്തു യഖ്തുലുഹാ വലദുഹാ ജംആ ഷഹാദത്തുൻ. കുട്ടി വയറ്റിലുണ്ടായിരിക്കെ ആ കുട്ടി ഒരു പെണ്ണിനെ കൊല്ലുന്നു. കുട്ടി പെണ്ണിനെ കൊല്ലുക എന്ന് പറഞ്ഞാൽ അവർ ഗർഭിണിയായി എന്നുള്ളത് കൊണ്ടാണ് അവർ മരിച്ചത്. അങ്ങനെയാണ് എങ്കിൽ അത് ഷഹാദത്താണ്, രക്തസാക്ഷിത്വമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മാത്രമല്ല റസൂൽ പറഞ്ഞു, യജുർഹാ വലദുഹാ ബിസുറിഹി ഇലൽ ജന്ന. നാളെ പരലോകത്ത് ആ കുട്ടി ഉണ്ടല്ലോ, അവരുടെ വയറ്റിൽ ഒരു കുട്ടി ഉണ്ടാകുമല്ലോ, അങ്ങനെയാണല്ലോ അത് മരിച്ചത്. ആ കുട്ടി കാരണത്താലാണ് ഗർഭിണിയായിരിക്കും അവർ മരിച്ചത്. ആ കുട്ടിയുടെ പൊക്കിൾ കൊടി കൊണ്ട് ആ കുട്ടി എന്ത് ചെയ്യും, അവളെ സ്വർഗത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഗർഭിണികളായിരിക്കെ മരിക്കുക എന്നുള്ളതും അതിൽപ്പെടും. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി പറഞ്ഞു, വന്നുഫസ ഉഷഹാദ, പ്രസവ വേളയിൽ മരിക്കുക എന്നുള്ളതും എന്താണ്, രക്തസാക്ഷിത്വമാണ്. പ്രസവിക്കുന്ന സമയത്തിൽ മരിക്കുക, പ്രസവ വേളയിൽ മരിക്കുന്നതും ഈ പറഞ്ഞ രൂപത്തിൽ എന്താണ്, ഷഹീദിന്റെ പുണ്യം ലഭിക്കുന്ന കാര്യമാണ്. അതുപോലെ തന്നെ 17-ാമത്തെയും 18-ാമത്തെയും ഒരു കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പറയുന്നത് കാണാൻ സാധിക്കും. റസൂലുള്ള പറയാണ്, അശ്ഷഹാദത്തു അശ്ഷുഹദാഉ സബഅത്തുൻ സിവൽ ഖത്ലി ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊല്ലപ്പെടുന്നതിന് പുറമെ അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ഷുഹദാക്കൾ 7 എണ്ണമാണ് എന്ന് റസൂലുള്ള പറഞ്ഞു. അൽമത്ഊനു ഷഹീദുൻ, പ്ലേഗ് രോഗം ബാധിച്ചു മരിച്ചവൻ ഷഹീദാണ്. വൽ ഗരീഖു ഷഹീദുൻ, മുങ്ങി മരിച്ചവൻ ഷഹീദാണ്. എന്നിട്ട് റസൂലുള്ള പറഞ്ഞു, വസാഹിബു ദാതിൽ ജംബി ഷഹീദുൻ, ദാതുൽ ജംബ് എന്ന് പറയുന്ന അസുഖം ബാധിച്ചു മരിച്ചവനും ഷഹീദാണ്. ദാതുൽ ജംബ്, ദാതുൽ ജംബ് എന്ന് പറയുന്ന അസുഖം ബാധിച്ചു മരിച്ചവൻ ഷഹീദാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്താണ് ഈ ദാതുൽ ജംബ് എന്ന് പറഞ്ഞാൽ, അതിനെ സംബന്ധിച്ച് പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാൻ സാധിക്കും. വഹുവൽ തിഹാബുൽ ഗിലാഫിർറിഅ, വഹുവ ഇൽതിഹാബു ഗിലാഫിർറിഅ, ശ്വാസകോശം. ഈ ശ്വാസകോശത്തിന്റെ മുകളിലുള്ള പാട ആവരണം, അതിന്റെ മുകളിൽ ഉണ്ടാകുന്ന വീക്കത്തിനാണ് എന്ത് പറയാ, ഇൽതിഹാബു ഗിലാഫിർറിഅതി എന്ന് പറയാ. റിഅത്ത് എന്നാൽ ശ്വാസകോശം, അതിന്റെ ഖിലാഫ് അതിന്റെ ആവരണം, അതിലുണ്ടാകുന്ന ഇൽത്തിഹാബ്, ഇൽത്തിഹാബ് എന്ന വീക്കം, മുഴ എന്നൊക്കെയാണ് അർത്ഥം. അതിനാണ് എന്ത് പറയാ ഈ ദാതുൽ ജംബ് എന്ന് പറയുക എന്നുള്ളതാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചത്. മാത്രമല്ല അതുപോലെ തന്നെ ഇൽത്തിഹാബും ഫിൽ ഖിസാഇൽ മുഹീതി ബിർറിഅ, ഈ ശ്വാസകോശത്തിന്റെ ചുറ്റുമുള്ള ആ പാടയിൽ, ആ ആവരണത്തിൽ മുഴ വരിക, അത് യുസബ്ബിബു സുആലൻ, അത് ചുമക്കും കാരണമാകും, ചുമണ്ടാകും. മാത്രമല്ല വഹമ്മ, പനിക്ക് കാരണമാകും. വനഹ്സം ഫിൽ ജംബ്, അതുപോലെ തന്നെ ശരീരത്തിന്റെ ചില ഭാഗത്ത് ചൊറിച്ചിലും അതുപോലെ തന്നെ ക്ഷയമുണ്ടാക്കും. അങ്ങനെ യസ്ദാദു ഇൻദ തനഫുസ്, അതിങ്ങനെ ശ്വസിക്കുമ്പോൾ അത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള ഒരു അസുഖമാണ്. അതിന്റെ പേര് നമുക്ക് കാണാൻ സാധിക്കും, ഇതിന്റെ ഡിക്ഷണറികളൊക്കെ പരിശോധിച്ചാൽ ശ്വാസകോശ ആവരണം എന്നാണ് പറയുക അസുഖത്തിന്റെ പേര്. ആ നിലക്ക് ശ്വാസകോശവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു അസുഖത്തിനാണ് രാത്തുൽ ജംബ്. ഇത് നിങ്ങളെ കുറിച്ച് പഠിക്കണം, എന്താണ് ഈ നിലവിൽ ഈ അസുഖത്തിന്റെ പേര്, അല്ലെങ്കിൽ അത് ഇന്ന് നിലവിലുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ച് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. ഞാൻ മനസ്സിലാക്കിയ രൂപത്തിൽ, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില നിർവചനങ്ങളും, ദാതുൽ ജംബ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ള പരിശോധനയിൽ മനസ്സിലായ കാര്യമാണ് ഇവിടെ വായിച്ചിട്ടുള്ളത്. നമ്മൾ പഠിക്കേണ്ട വിഷയമാണ് ദാതുൽ ജംബ് എന്താണ് എന്നുള്ളത്. മാത്രമല്ല ഈ ഹദീസിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു കാര്യം കൂടി പറഞ്ഞു. 16-ാമത്തെ കാര്യം പറഞ്ഞു, 17-ാമത്തെ കാര്യം റസൂലുള്ള പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഇവിടെ പറഞ്ഞത് വസാഹിബു ദാതിൽ ജംബി ഷഹീദുൻ, ദാതുൽ ജംബ് എന്ന് പറഞ്ഞ അസുഖം ബാധിച്ച് മരിച്ചവൻ ഷഹീദാണ്. വൽ മബ്തൂനു ഷഹീദുൻ, അതുപോലെ തന്നെ വയറിന് അസുഖം ബാധിച്ച് മരിച്ചവനും ഷഹീദാണ്. നേരത്തെ പറഞ്ഞ വിഷയം. പിന്നെ റസൂലുള്ള പറഞ്ഞു വൽ ഹരീഖു ഷഹീദുൻ, ഹരീഖ് എന്ന് പറഞ്ഞാൽ തീപ്പൊള്ളലേറ്റ് മരിച്ചവനാണ്, തീപ്പൊള്ളലേറ്റ് മരിച്ചവൻ അവൻ ഷഹീദാണെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ടുണ്ട്. അപ്പൊ പതിനാറാമത്തെയും പതിനേഴാമത്തെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കാനാണ് ഈ എണ്ണം പറയുന്നത്. പതിനാറാമത്തെയും പതിനേഴാമത്തെ കാര്യമാണ് എന്ത് ഈ പറഞ്ഞ ഒന്ന് ദാതുൽ ജംബ് എന്ന് പറഞ്ഞ അസുഖം ബാധിച്ചു മരിക്കുക, അതുപോലെ തന്നെ കരിഞ്ഞു മരിക്കുക അഥവാ തീപ്പൊള്ളലേറ്റ് മരിക്കുക, അതുപോലെ തന്നെ മറ്റൊരു ഹദീസ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു നാല് കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. റസൂലുള്ള പറഞ്ഞു ആരെങ്കിലും തന്റെ സമ്പത്തിനെ സംരക്ഷിക്കാൻ വേണ്ടി കൊല്ലപ്പെടുകയും കൊല്ലപ്പെട്ടാൽ അവൻ ഷഹീദാണ് എന്ന് പറഞ്ഞ റസൂലുള്ള പറഞ്ഞു. മറ്റൊരു റിവായത്തിൽ കാണാം നമ്മടുത്ത് കുറച്ച് പൈസ ഉണ്ട്, സമ്പത്തുണ്ട്, അത് കൊള്ളയടിക്കാൻ ഒരാൾ വന്നു, ആ സമ്പത്ത് ഉദ്ദേശിച്ചുകൊണ്ട് ഒരാൾ വന്നു, നമ്മൾ അവനോട് പോരാടി, അവൻ നമ്മളെ കൊന്നു, നമ്മൾ മരിച്ചു കൊല്ലപ്പെട്ടു. അപ്പൊ നമ്മളെ സമ്പത്തിനെ സംരക്ഷിക്കാനാണ് നമ്മളവിടെ പോരാടിയത്. നമ്മുടെ പൈസ ആക്രമിക്കാൻ കൊള്ളടിക്കാൻ ഒരാൾ വന്നപ്പോ നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ പൈസ നമ്മുടെ സമ്പത്ത് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു, അവിടെ പോരാടി. അങ്ങനെ നമ്മൾ കൊല്ലപ്പെട്ടാൽ ഷഹീദാണ്. മൻ ഖുതില ദൂന മാലിഹി ഫഹുവ ഷഹീദുൻ. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിന്റെ മറ്റ് അടുത്ത ഭാഗത്ത് പറഞ്ഞു വമൻ ഖുതില ദൂന അഹ്ലിഹി ഫഹുവ ഷഹീദുൻ, തന്റെ കുടുംബത്തെ സംരക്ഷിക്കാൻ വേണ്ടി കൊല്ലപ്പെട്ടു. നമ്മളെ കുടുംബത്തെ ആരെങ്കിലും ആക്രമിക്കാൻ വന്നു, നമ്മളെന്ത് ചെയ്തു, അവർ അങ്ങോട്ട് ആക്രമിക്കാൻ പോയതല്ല, നമ്മളെ കുടുംബത്തെ ആരെയും ആക്രമിക്കാൻ വന്നു, നമ്മളെന്ത് ചെയ്തു, ആ കുടുംബത്തെ സംരക്ഷിക്കാൻ എന്ന ബാധ്യതയിൽ ആ ഒരു ഉദ്ദേശത്തിൽ അവരോട് പോരാടി പ്രതിരോധം, അങ്ങനെ നമ്മളെന്ത് ചെയ്തു കൊല്ലപ്പെട്ടു. അതും ഷഹാദത്താണ്, അവൻ ഷഹീദാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. റസൂലുള്ള കൊണ്ടും പറഞ്ഞു വമൻ ഖുതില ദൂന ദീനിഹി ഫഹുവ ഷഹീദുൻ, തന്റെ ദീൻ സംരക്ഷിക്കാൻ വേണ്ടി ആരെങ്കിലും കൊല്ലപ്പെട്ടു. ദീൻ സംരക്ഷിക്കാൻ വേണ്ടി, തന്റെ ദീനെ സംരക്ഷിക്കാൻ ചിലപ്പോൾ ചില പ്രയാസങ്ങൾ, അതിന്റെ പേരിൽ കൊല്ല മരണപ്പെട്ടാലും അതിനുവേണ്ടി ആ ദീനിന്റെ സംരക്ഷണാർത്ഥം ഒരാൾക്ക് കൊല്ലപ്പെടേണ്ടി വന്നാൽ അവനും ഷഹീദാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് റസൂലി ഹദീസിന്റെ അവസാന ഭാഗത്ത് പറഞ്ഞു വമൻ ഖുതില ദൂന ദമിഹി ഫഹുവ ഷഹീദുൻ, തന്റെ രക്തം സംരക്ഷിക്കാൻ നമ്മളെ തന്നെ ആക്രമിക്കാൻ വരിക. നേരത്തെ കുടുംബം പറഞ്ഞു, അതുപോലെ തന്നെ ഇവിടെ സമ്പത്ത് പറഞ്ഞു, ദീന് പറഞ്ഞു, നമ്മൾ സ്വന്തം ആക്രമിക്കാൻ വരിക, നമ്മുടെ രക്തം സംരക്ഷിക്കാൻ വേണ്ടി നമ്മൾ പോരാടി പ്രതിരോധം, അങ്ങനെ നമ്മൾ കൊല്ലപ്പെട്ടു. അങ്ങനെയെങ്കിൽ അതും ഷഹാദത്താണ്, രക്തസാക്ഷിത്വമാണ്, അവൻ ഷഹീദാണെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ 21 കാര്യങ്ങളാണ് ഇവിടെ പരാമർശിച്ചിട്ടുള്ളത്. ഏതൊക്കെ കാര്യങ്ങൾ അപ്പൊ പറഞ്ഞിട്ടുള്ളത്? നമ്മൾ മൊത്തത്തിലൊന്ന് പറഞ്ഞു പോകാം. ഈ പറഞ്ഞിട്ടുള്ള 21 കാര്യങ്ങൾ നമ്മളൊന്ന് മനസ്സിലാക്കും. ഒന്ന് ത്വാലിബു ഷഹാദ, ആദ്യം നമ്മൾ പറഞ്ഞ എന്താ, ഷഹീദു ദുനിയ വൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും ഷഹീദായിട്ടുള്ള അതാരാ, അള്ളാഹുവിന്റെ കെലിമത്ത് ഉന്നതമാകാൻ വേണ്ടി ദുനിയവിയായ യാതൊരു ലക്ഷ്യവും ഇല്ലാതെ അള്ളാഹുവിന്റെ വജു ഉദ്ദേശിച്ചുകൊണ്ട് മാത്രം യുദ്ധത്തിൽ പങ്കെടുക്കുകയും അങ്ങനെ ആ യുദ്ധത്തിൽ കൊല്ലപ്പെടുകയും ചെയ്തവനാണ് ആര്? ഷഹീദു ദുനിയ വലാഹ്. അടുത്ത ഷഹീദു ദുനിയ, അവൻ യുദ്ധത്തിൽ തന്നെയാണ് കൊല്ലപ്പെട്ടത്, പക്ഷെ അവരുടെ ഉദ്ദേശം മറ്റൊന്നാണ്. അവർക്ക് ഈ രണ്ട് പറഞ്ഞ ആളുകൾക്കും എന്തുണ്ടാകും? ഇഹലോകത്ത് ഒരു ഷഹീദിനുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും? അവന്റെ മേൽ തസ്ബീഖ് നടത്തും, അവനെ കുളിപ്പിക്കും, അതുപോലെ അവനെ കുളിപ്പിക്കേണ്ടതില്ല, അതുപോലെ തന്നെ നമസ്കരിക്കേണ്ടതില്ല, ആ കാര്യം അവന്റെ മേൽ നമസ്കരിക്കേണ്ടതില്ല, ഈ കാര്യങ്ങളൊക്കെ. അങ്ങനെ ഈ ഷഹീദിന് കിട്ടുന്ന പരിഗണനയൊക്കെ ഈ രണ്ട് കൂട്ടർക്കും കിട്ടും. പക്ഷെ പരലോകത്തെത്തി കഴിഞ്ഞാൽ ഷഹീദ് ദുനിയക്ക് ഒന്നും ഉണ്ടാവില്ല. മൂന്നാമത്താണ് ഷഹീദുൽ ആഖിറ, അവർക്ക് ഇവിടെ അവർ മരിച്ചു കഴിഞ്ഞാൽ സാദാ മയ്യത്ത് മയ്യത്തിന് എന്തൊക്കെ കാര്യങ്ങളാണോ ചെയ്യേണ്ടത് അതൊക്കെ അവർക്ക് ചെയ്യണം. പക്ഷെ പരലോകത്ത് അവർക്ക് അജുറു ഷഹീദ്, ഷഹീദിന്റെ പുണ്യം അള്ളാഹു തആല കൊടുക്കും. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ള 10-21 കാര്യങ്ങൾ. അതിലൊന്ന് ത്വാലിബു ഷഹാദ, ആത്മാർത്ഥമായി രക്തസാക്ഷിത്വത്തെ അള്ളാഹുവിനോട് ചോദിക്കുക. രണ്ട്, അൽ മൗത്ത് ഗാസിയൻ ഫീ സബീലില്ലാഹി, അള്ളാഹുവിന്റെ മാർഗത്തിൽ യോദ്ധാവായിക്കൊണ്ട് പോവുകയും അങ്ങനെ മരിക്കുകയും ചെയ്തു, യുദ്ധത്തിലല്ലാതെ. പക്ഷെ ഒരു പടയാളിയായി പോവുകയും അങ്ങനെ മരിക്കുകയും ചെയ്തു. മൂന്നാമത്തേത് മൻസുരി ആൻഡി ഫോ ഷഹീദുൻ, വാഹന മൃഗത്തിൽ നിന്ന് വീണ് മരിക്കുക. നാലാമത്തേത് അള്ളാഹുവിന്റെ മാർഗത്തിൽ കാവൽ സംരക്ഷകനായി അല്ലെങ്കിൽ അതിർത്തി സംരക്ഷകനായി നിലകൊള്ളുകയും അങ്ങനെ മരിക്കുകയും ചെയ്തവൻ. അഞ്ചാമത്തേത് അക്രമിയായ ഭരണാധികാരിയുടെ മുമ്പിൽ പോയി നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്തു, അങ്ങനെ അക്രമിയായ ആ ഭരണാധികാരി അവനെ കൊല്ലുകയും ചെയ്തു. ആറാമത്തേത് സമാനു സബർ, ക്ഷമയുടെ കാലഘട്ടത്തിൽ അള്ളാഹുവിന്റെ ദീൻ അനുസരിച്ച് ജീവിക്കുക. അവർക്ക് 50 ഷഹീദിന്റെ പ്രതിഫലമുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഏഴാമത്തെ കാര്യം അൽമാഇദു ഫിൽ ബഹർ, കടലിലെ കാറ്റും അതുപോലെ തന്നെ കപ്പലിലെ ഇളക്കവുമൊക്കെ നിമിത്തം ഛർദിയും തലകറക്കവും ബാധിച്ച് മരിക്കാം. അതുപോലെ തന്നെ എട്ടാമത്തേത് ഖരീഖ്, വെള്ളത്തിൽ മുങ്ങി മരിക്കുന്നവൻ. അതുപോലെ തന്നെ ഒമ്പതാമത്തേത് വന്യമൃഗങ്ങൾ മനിത്തറത്ത് ഹുസ്തബു, വന്യമൃഗങ്ങൾ വേട്ടയാടി അവനെ കൊലപ്പെടുത്തി അങ്ങനെയല്ല. പത്താമത്തേത് അൽഹദും, വല്ലതും തകർന്നു വീണ് മരിക്കുക. 11 മൻ തഅദ്ദാ മിൻ റുഊസിൽ ജിബാൽ, പർവ്വതത്തിൽ നിന്ന് വീണ് മരിക്കുക. അതുപോലെ തന്നെ 12-ാമത്തേത് അൽ മൗത്തു ബിത്തഊൻ, പ്ലേഗ് രോഗം ബാധിച്ച് മരിക്കുക. 13 അൽ മൗത്തു ബിദാഇൽ ബത്ൻ, വയറിന് അസുഖം ബാധിച്ച് മരിക്കുക. 14 അൽ മൗത്തു ബിദാഇ സുല്ല്, ക്ഷയരോഗം ബാധിച്ച് മരിക്കുക. 15 അൽ മൗത്തു അൽ മർഅത്തു തമൂത്തു ബിനിഫാതിഹ ബിസബബി വലദിഹ, തന്റെ കുട്ടി കാരണത്താൽ അവർ പ്രസവിക്കുന്ന വേളയിലോ അതുപോലെ തന്നെ ഗർഭിണിയായിരിക്കുന്ന വേളയിലോ മരിക്കുക. രണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്. 16-ാമത്തെ കാര്യം അൽ മൗത്തു ബിൽ ഹരിഖ്, കത്തി മരിക്കുക. അതുപോലെ തന്നെ 17-ാമത്തേത് റാത്തുൽ ജംബ്, ഈ റാത്തുൽ ജംബ് എന്ന് പറയുന്ന അസുഖം ബാധിച്ച് മരിക്കുക. 18-ാമത്തെയും 19-ാമത്തെയും 20-ാമത്തെയും 21-ാമത്തെ കാര്യം നമ്മൾ ഹദീസിലാണ് പറഞ്ഞത്. ഒന്നെന്താണ്? നമ്മൾ സമ്പത്തിന്റെ സംരക്ഷണാർത്ഥം പോരാടി മരിക്കുക, പ്രതിരോധം. അതുപോലെ തന്നെ നമ്മുടെ കുടുംബം, അതുപോലെ തന്നെ കുടുംബത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി മരിക്കുക. 3-ാമത്തേത് ഈ ഹദീസിൽ പറഞ്ഞിട്ടുള്ളത് ദീന് സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി നമ്മൾ കൊല്ലപ്പെട്ടാൽ. അതുപോലെ തന്നെ 4-ാമത്തേത് ഈ ഹദീസിൽ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ രക്തം അഥവാ സ്വയം സംരക്ഷണാർത്ഥം നമ്മുടെ പ്രതിരോധം നിലക്കും, അല്ലെങ്കിൽ ആ നിലക്ക് നമ്മൾ ആക്രമിക്കാൻ വരുമ്പോൾ നമ്മൾ തിരിച്ച് ആക്രമിച്ചു, അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, കൊല്ലപ്പെട്ടാൽ. ഇതാണ് 21 കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, ഇതൊക്കെ ആർക്കാ ലഭിക്കുക, ആർക്കാ ലഭിക്കുക? ഈ പറഞ്ഞ ഈ ഷഹീദുൽ ആഖിറ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കർമ്മങ്ങളൊക്കെ സ്വീകരിക്കാൻ ചില നിബന്ധനകളുണ്ട്. ഒന്ന്, നമ്മുടെ ഈമാൻ ശരിയാകണം. സത്യവിശ്വാസികളാണ്, സത്യവിശ്വാസിയായവരെ സംബന്ധിച്ചിടത്തോളം അവന്റെ കർമ്മങ്ങൾ സ്വീകരിക്കാൻ രണ്ട് ഷർത്തുകളാണുള്ളത്. അവന്റെ ഈമാൻ ശരിയില്ലാത്തവൻ കാഫിറായ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ അമലുകൾ സ്വീകരിക്കാൻ 3 നിബന്ധനകളുണ്ട്. ഏതാണത്? 1 ഈമാൻ വേണം, 2 ഇഖ്ലാസ് വേണം, 3 ഇത്തിബാ വേണം. സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇഖ്ലാസും ഇത്തിബാ ഉണ്ടായാൽ മതി. വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹു റസൂലും പഠിപ്പിച്ച വിശ്വാസം ഉണ്ടാകണം. നമ്മുടെ ജീവിതത്തിൽ അഖീദയിൽ യാതൊരു കലർപ്പും ഉണ്ടാകാൻ പാടില്ല. വിശ്വാസത്തിൽ ചെറുക്കും കുഫറും കലരാൻ പാടില്ല. ചെറുക്കും കുഫറും ആയിക്കൊണ്ടാണ് നാളെ നമ്മൾ പരലോകത്ത് എത്തുന്നതെങ്കിൽ എന്നാണ് സൂറത്തുൽ ഫുർഖാനിലെ 23-ാമത്തെ വചനത്തിൽ അള്ളാഹ് പറഞ്ഞത്. സത്യനിഷേധികളുടെ കർമ്മങ്ങൾ എന്താ ചെയ്യാം? നാം അവരുടെ കർമ്മങ്ങളിലേക്ക് മുന്നിട്ട് വരികയും അങ്ങനെ അവരുടെ കർമ്മങ്ങളെ, കാഫിറുകളുടെ കർമ്മങ്ങളെ വിതറപ്പെട്ട ധൂളിയാക്കി മാറ്റും എന്ന് റസൂൽ അല്ലാഹു തആല പറഞ്ഞു. ശിർക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിലും അല്ലാഹു തആല പറഞ്ഞു റസൂലിനോട്, നമ്മളൊക്കെ കേട്ട് പരിചയമുള്ള ആയത്താണ് സൂറത്തുൽ ഫാത്തിറിൽ 65-ാമത്തെ വചനം, വലഖദ് ഊഹിയ ഇലൈക വഇലൽ ലദീന മിൻ ഖബ്ലിക ഖബ്ലിക ലൈന ശറക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. താങ്കൾക്ക് വഹി നൽകപ്പെട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് മുമ്പുള്ള പ്രവാചകന്മാർക്ക് വഹി നൽകപ്പെട്ടിട്ടുണ്ട്. എന്താ നൽകപ്പെട്ടിട്ടുള്ളത്? ലൈൻ അശ്രക്ക, താങ്കളാണ് ശിർക്ക് ചെയ്യുന്നതെങ്കിലും നിങ്ങളുടെ അമലുകൾ പൊളിഞ്ഞു പോകും. വല തെക്കൂൻ എന്ന മിനൽ ഹാസിരീൻ, റസൂലെ താങ്കൾ നഷ്ടക്കാരുടെ കൂട്ടത്തിൽ പെട്ടുപോകുന്നു പറഞ്ഞു. റസൂലിനോടാ പറഞ്ഞത്, റസൂൽ ശിർക്ക് ചെയ്താൽ വരെ കർമ്മങ്ങൾ മൊത്തം പൊളിഞ്ഞു പോകും. മാത്രല്ല സൂറത്തു അൽ അൻആം അതിലെ 88-ാമത്തെ വചനം, സൂറത്തുൽ അൻആമിന്റെ പ്രത്യേകത എന്താ? 18 പ്രവാചകന്മാരുടെ പേര് അള്ളാഹു എടുത്തു പറഞ്ഞതിന് ശേഷം ഏതൊക്കെ പ്രവാചകന്മാർ? നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പേര് പറഞ്ഞു, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പേര് പറഞ്ഞു, ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പേരിടുന്നു, ഇസ്ഹാഖ്, അതുപോലെ തന്നെ യഅഖൂബ്, യൂസുഫ്. മാത്രമല്ല മൂസ, ഹാറൂൻ, സഖരിയ, യഹ്യ, ഈസ, അതുപോലെ തന്നെ അയ്യൂബ്, അൽ യസഅ്, അതുപോലെ തന്നെ ഇലിയാസ്. ഇങ്ങനെ ഒരു 18 പ്രവാചകന്മാരുടെ പേരെടുത്ത് പറഞ്ഞതിന് ശേഷം സുലൈമാൻ, ദാവൂദ്, അതുപോലെ ഈ രൂപത്തിൽ 18 പ്രവാചകന്മാരുടെ പേരെടുത്ത് പറഞ്ഞതിന് ശേഷമാണ് റസൂൽ അല്ലാഹു തആല പറഞ്ഞത്, വലൗ അശ്റഖു ലഹബിത അൻഹും മാ കാനു യഅമലുൻ. അവരാണ് ശിർക്ക് ചെയ്യുന്നതെങ്കിൽ കൂടി അവർ ചെയ്ത കർമ്മങ്ങളൊക്കെ പൊളിഞ്ഞു പോകും എന്ന് പറഞ്ഞതായി കാണാൻ സാധിക്കും. അപ്പോ പ്രവാചകന്മാരുടെ പേരെണ്ണി പറഞ്ഞിട്ടാണ് അല്ലാഹു തആല പറഞ്ഞതെന്ത്? അവരാണ് ശിർക്ക് ചെയ്തതെങ്കിലും അവരുടെ കർമ്മങ്ങൾ പൊളിഞ്ഞു പോകും. മാത്രമല്ല എത്ര അപകടങ്ങളാണ് ശിർക്കിന് പറഞ്ഞിട്ടുള്ളത്, ശിർക്കിനും കുഫറിനും. ശിർക്കും കുഫറും ഇല്ലാതെ നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. ശിർക്കും കുഫറും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമ്മൾ പിന്നെ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. ഒരുപാട് അപകടങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, ശിർക്ക് വളാലത്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. സൂറത്തു നിസാഇലെ 116-ാമത്തെ വചനം, ആരെങ്കിലും ശിർക്ക് ചെയ്താൽ അങ്ങേറ്റ വഴികേടിലായിപ്പോയി. മാത്രമല്ല അല്ലാഹു തആല സൂറത്തുൽ ലുഖ്മാനിലെ 13-ാമത്തെ വചനത്തിൽ പറഞ്ഞു, وَإِذْ قَالَ لُقْمَانُ لِابْنِهِ وَهُوَ يَعِظُهُ يَا بُنَيَّ لَا تُشْرِكْ بِاللَّهِ إِنَّ الشِّرْكَ لَظُلْمٌ عَظِيمٌ. വമ്പിച്ച അക്രമമാണ് ശിർക്ക് എന്ന് അല്ലാഹു തആല പറഞ്ഞു. അതും അതിന്റെ അപകടങ്ങളാണ്, അപകടമാണ്. അഅ്ളമുൽ കബായിർ, അക്ബറുൽ കബായിർ, ഏറ്റവും വലിയ തെറ്റ് ശിർക്കാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, സഅൽതു നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലിനോട് ഞാൻ ചോദിച്ചു, അയ്യു ദംബി അഅ്ളമു ഇൻദല്ലാഹ്, അള്ളാഹുവിന്റെ അടുത്ത് ഏറ്റവും വമ്പിച്ച പാപം ഏതാണ്? റസൂൽ പറഞ്ഞു കൊടുത്തു, അൻതജ്അല ലില്ലാഹി നിദ്ദൻ വഹുവ ഖലഖക ഖലഖക, അള്ളാഹുവാണ് നിന്നെ സൃഷ്ടിച്ചവൻ എന്നിരിക്കാൻ നീ അവന് പങ്കുകാരെ വെക്കലാണ്. ഏറ്റവും വലിയ പാപമായിട്ടാണ് ചെറുക്കിനെ പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല ആരെങ്കിലും ചെറുക്കി ചെയ്താൽ അവന്റെ കർമ്മങ്ങളൊക്കെ പൊളിഞ്ഞു പോകുമെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ രണ്ട് ആയത്തുകളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കി. മാത്രല്ല ശിർക്ക് ചെയ്തവൻ നരകത്തിലാണ്. ഒരു അറബിയായ മനുഷ്യൻ വന്നു, ജാബിർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ഒരു അറബിയായ മനുഷ്യൻ വന്നിട്ട് റസൂലിനോട് ചോദിച്ചു, മൽ മുജീബത്താനി യാ റസൂലുള്ളാ, യാ റസൂലുള്ളാ മൽ മുജീബത്താനി, സ്വർഗത്തെയും നരകത്തെയും നിർബന്ധമാക്കുന്ന രണ്ട് കാര്യങ്ങൾ ഏതാണ്? സ്വർഗത്തെ നിർബന്ധമാക്കുന്നത്, നരകത്തെ നിർബന്ധമാക്കുന്നത്. റസൂലുള്ള പറഞ്ഞു, മൻ മാത ലാ യുശ്രിക് ബില്ലാഹി ശൈഅൻ ദഖല ജന്ന, ആരെങ്കിലും ശിർക്ക് ചെയ്യാതെയാണ് മരിച്ചത് അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും. എന്തായാലും മറ്റു തിന്മകൾ ഒന്നും ഒരുപക്ഷെ അള്ളാഹു പുറത്തു കൊടുക്കും, അല്ലെങ്കിൽ അള്ളാഹു അവന്റെ ശിക്ഷ നൽകിയതിന് ശേഷം എന്തായിരുന്നാലും സ്വർഗത്തിൽ പ്രവേശിക്കും ശിർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ. പക്ഷേ വമം മാത യുശ്രിക് ബില്ലാഹി ശൈഅൻ ദഖല നാർ, ശിർക്ക് ചെയ്താണ് മരിച്ചതെങ്കിൽ നരകത്തിൽ പ്രവേശിക്കും. നരകത്തിൽ പ്രവേശിക്കുമെന്ന് പറഞ്ഞ് അള്ള നിർത്തിയില്ല. സൂറത്തുൽ ബൈനയിൽ അള്ള പറഞ്ഞു, ഇന്നല്ലദീന കഫറു മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രിക്കീൻ, അഹ്ലിൽ കിതാബിൽപ്പെട്ട കാഫിറുകൾ, മുശ്രിക്കുകളായ കാഫിറുകൾ, ഫീ നാരി ജഹന്നമ ഖാലിദീന ഫീഹ, അവർ നരകത്തിലാണ്, നരകത്തിൽ നരകത്തിലാണ് ജഹന്നമിലാണെന്ന് മാത്രമല്ല ഖാലിദീന ഫീഹ, അതിൽ ശാശ്വതരാണ്. ഉലായികഹും ഷർറുൽ ബരിയ, ആ ശിർക്ക് ചെയ്ത കാഫിറുകളായ ആളുകളാണ്, ഏറ്റവും വൃത്തികെട്ട മനുഷ്യന്മാർ എന്നല്ല പറഞ്ഞു. മാത്രമല്ല അള്ളാഹു തആല സൂറത്തുൽ മാഇദയിലെ 72-ാമത്തെ വചനത്തിൽ പറഞ്ഞു, സ്വർഗം അവർക്ക് ഹറാമാണ്. ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന. ആരെങ്കിലും ശിർക്ക് ചെയ്താൽ സ്വർഗം ഹറാമാണ്, സ്വർഗം അവർക്ക് നിഷിദ്ധമാണ്, അവർ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന പ്രശ്നമല്ല. വമാലിൽ വാലിമീൻ വമാഹുന്നാർ, അവരുടെ സങ്കേതം നരകമാണ്. വമാലിൽ വാലിമീൻ മിൻ അൻസാർ, അവർക്ക് എന്തില്ല, യാതൊരു സഹായികളും ഇല്ല അക്രമികളായ ആളുകൾക്ക്. ഇങ്ങനെ എത്ര എത്ര അപകടങ്ങളാ ഈ ശിർക്ക് ചെയ്ത ആളുകൾക്ക് പറഞ്ഞിട്ടുള്ളത്. അല്ലാഹു തആല സൂറത്തുൽ ഹജ്ജിലെ 31-ൽ പറഞ്ഞു, വമൻ യുശ്രിക് ബില്ലാഹ് ഫകഅന്നമ ഖറ മിനസ് സമാ, ആരെങ്കിലും ശിർക്ക് ചെയ്താൽ അവൻ ആകാശത്തിൽ നിന്ന് വീണവനെ പോലെയാണ്. ഫതഖ്തഫുഹു ത്വൈറു ഔ തഹ്വി ബിഹി റീഹു ഫീ മകാനി സഹീഖ്, ഒന്നുകിൽ അവനെ പക്ഷി റാഞ്ചി കൊണ്ടുപോകും, അല്ലെങ്കിൽ കാറ്റ് അവനെ വിദൂര സ്ഥലത്തേക്ക് തള്ളിവിടും എന്ന് അല്ലാഹു തആല പറഞ്ഞു. അപ്പൊ ആകാശത്തിൽ നിന്ന് വീണവനെ പോലെയാണ് ശിർക്ക് ചെയ്യുന്നത്. അപ്പൊ ശിർക്കില്ലാത്ത മുഅ്മിനായ വ്യക്തി ആകാശത്തോളം ഉന്നതനാണ്, ശിർക്ക് ചെയ്താലോ അവൻ താഴ്ന്നുപോയി, അവന്റെ ദർജ മനസ്സിലെത്തന്നെ താഴ്ന്നുപോയി. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ ശിർക്കിന്റെ അപകടങ്ങളായി പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു ഒരിക്കലും പുറത്തു കൊടുക്കൂല. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ, സൂറത്തുൻ നിസാ 48. ആരെങ്കിലും ശിർക്ക് ചെയ്താൽ അള്ളാഹ് പുറത്തു കൊടുക്കൂല, ശിർക്കോട് കൂടിയാണ് മരിക്കുന്നത്, അള്ളാഹ് പുറത്തു കൊടുക്കൂല. ഏത് സാധാരണക്കാരനാണെങ്കിലും ഏത് പണിക്കാരനാണെങ്കിലും എനിക്ക് അറിവില്ലായിരുന്നു, ഞാൻ ജാഹിലായിരുന്നു, പഠിച്ചിട്ടില്ലായിരുന്നു എന്നുള്ള ശിർക്കിന് പറയാൻ പറ്റൂല. ശിർക്കിനും കുഫറിനും യാതൊരു വിവരവുമില്ല, അള്ളാഹ് പുറത്തു വരൂല. വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ, ബാക്കിയുള്ളവർക്ക് അള്ളാഹ് പുറത്തു വെക്കാം. വമൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ഇഫ്തറ ഇസ്മൻ അളീമ, ആരെങ്കിലും ശിർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ അള്ളാഹുവിന്റെ പേരിൽ വലിയ കള്ളമാണ് കെട്ടിച്ചമച്ചത് എന്ന് പറഞ്ഞു. അള്ളാഹ് ഒരിക്കലും പുറത്തു വരൂല. നമ്മളത് പഠിക്കണം, എന്തൊക്കെയാണ് ശിർക്ക്. ശിർക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ നമ്മൾ പരിശോധിക്കണം. നമ്മുടെ അഖീദയിൽ, നമ്മൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന വല്ലതും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ നമ്മൾ പരിശോധിക്കണം. എന്തിനാണ് നമ്മളത് പരിശോധിക്കണത്? അതിന് രക്ഷപ്പെടാനാണ്, അതിൽ നിന്ന് മാറാനാണ് നമ്മളത് പഠിക്കുന്നത്. അതിൽ നിന്ന് മാറാനാണ്. അറത്തു ശർറ ലാലി ശർറി ലാക്കിൻ ലി തബഖീഹി, ഞാൻ ഷെറിനെ സംബന്ധിച്ച് മനസ്സിലാക്കി ഒരു കവി പറയാണ്, ലാലി ഷെറി ഷെർ ചെയ്യാൻ വേണ്ടിയിട്ടല്ല, ലാക്കിൻ ലി തബഖീഹി, ആ ഷെറിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടിയിട്ടാണ്. വമൻ ലാ യഅരിഫു ശർറ മിനൽ ഖൈരി യഖഉ ഫീഹി, ആരെങ്കിലും ഖൈറിൽ നിന്ന് ഷെറ ഏതാണെന്ന് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ അവൻ ആ ഷെറിൽ ചെന്ന് ചാടും. മഹാന്മാരായ സഹാബത്ത് വിശിഷ്യ ഹുദൈഫ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാൻ, കാന الناس يسألون رسول الله صلى الله عليه وسلم عن الخير, സഹാബത്തൊക്കെ റസൂലിനോട് ഖൈറിനെ സംബന്ധിച്ചാണ് ചോദിക്കാറുള്ളത്. വകുന്തു അസ്അലുഹു عن الشر, ഞാൻ ഷെറിനെ സംബന്ധിച്ചാണ് ചോദിക്കാറുള്ളത്. എന്തിനാണത്? മഹാഫത്ത് അൻ യുദ്രികനി, ആ ഷെറിനെ ബാധിക്കുമോ എന്നുള്ള പേടി കാരണത്താൽ. അപ്പൊ ഷെറിനെ കുറിച്ച് പഠിക്കാൻ എന്തിനാ? ആ ഷെറിനെ ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മൾ ശിർക്ക്, ഏറ്റവും വലിയ ഷെറാണ് ശിർക്ക്, ഏറ്റവും വലിയ ഫിത്നെ, ഏറ്റവും വലിയ ഗംഭമാണ് ശിർക്ക്. ശിർക്ക് വ്യാപിക്കുക എന്ന് പറഞ്ഞാൽ വലിയ ഫിത്നയാണ്. അപ്പോ ഏറ്റവും വലിയ തിന്മയായ ശിർക്കിനെ സംബന്ധിച്ച് നമ്മൾ പഠിക്കണം. എന്തിന്? അത് നമ്മുടെ ജീവിതത്തിലേക്ക് വരാതിരിക്കാൻ. അതുപോലെ തന്നെ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ശിർക്കും കുഫ്റാകുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കണം. അതൊന്നും നമ്മുടെ ജീവിതത്തിൽ ഇല്ല എന്ന് ഉറപ്പുവരുത്താം. ബാക്കിയുള്ള തെറ്റുകളൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിലും അള്ളാഹു ഒരു പഠിക്കേണ്ടാന്നല്ല, അതൊക്കെ അള്ളാഹു തആല വയഗ്ഫിറു മാ ദൂന ദാലിക ലിമയ്യശ. ശിർക്കും കുഫ്റും യാതൊരു ഒഴിവുമില്ല. അത് സംഭവിച്ചിട്ടുണ്ടോ? അറിയില്ലായിരുന്നു, പഠിച്ചിട്ടില്ലായിരുന്നു, എനിക്ക് അത് പഠിക്കാനുള്ള അവസരം കിട്ടിയിട്ടില്ലായിരുന്നു പറഞ്ഞിട്ട് കാര്യമില്ല. വമ്പിച്ച നഷ്ടമായിരിക്കും. നമ്മളത് പഠിക്കണം. എത്രത്തോളം അള്ള പറഞ്ഞല്ലോ, ശിർക്ക് ചെയ്ത് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരെ സംബന്ധിച്ചിടത്തോളം അവന്റെ മക്കൾ നന്നായിട്ട് കാര്യമില്ല. മക്കൾക്ക് അവന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റുമോ? മാത്രമല്ല, അവളെ പിതാക്കന്മാർ ചെറുക്കിലാണ് മരിച്ചതെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റുമോ? പറ്റൂല. അള്ളാഹു തആല സൂറത്തു തൗബയിലെ 113-ാമത്തെ വചനത്തിൽ പറഞ്ഞു, മകാന ലിൻ നബിയ്യി വല്ലദീന ആമനു അൻ യസ്തഗ്ഫിറു ലിൽ മുശ്രികീൻ. നബിക്കും അതുപോലെ തന്നെ സത്യവിശ്വാസികൾക്കും ശിർക്ക് ചെയ്തവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്താൻ പറ്റൂല. വലൗ കാനു ഉലി ഖുർബ, അവർ എത്ര അടുത്ത ബന്ധുക്കളാണെങ്കിലും. അപ്പൊ നമ്മളെ മക്കൾ നന്നായിട്ടുണ്ടെങ്കിൽ മക്കൾക്ക് പോലും നാളെ പരലോകത്ത് മക്കളുടെ പ്രാർത്ഥന കൊണ്ട് ഉന്നതിയിലെത്തും, അവരുടെ ദറജ ഉയരും. സ്വർഗത്തിൽ ദറജ ഉയരുന്നുണ്ട്, എന്തുകൊണ്ടാണ് എന്റെ ദറജ ഉയരുന്നതെന്ന് ചോദിക്കുമ്പോൾ, നിന്റെ കുട്ടിയുടെ, നിന്റെ സ്വാലിഹായ സന്താനത്തിന്റെ ഇസ്തിഗ്ഫാർ കൊണ്ടാണെന്നുള്ള പറയുന്നുണ്ട്. അല്ലാഹു തആല അവന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, പക്ഷേ ഈ മുശ്രിക്കിന് ആ ഇസ്തിഗ്ഫാർ നടത്താൻ പോലും സ്വാലിഹായ അടിമകൾക്ക് അത് പറ്റൂല. തന്റെ മക്കൾ ബാപ്പ മുശ്രിക്കായിട്ടാണ് മരിച്ചതെങ്കിൽ അപ്പൊ നമ്മൾ പഠിക്കണം. എന്റെ ജീവിതത്തിൽ ശിർക്കുണ്ടോന്ന് ഞാൻ പഠിക്കണം, നിങ്ങളുടെ ജീവിതത്തിൽ ശിർക്കുണ്ടോ നിങ്ങൾ പഠിക്കണം, നമ്മുടെ ജീവിതത്തിൽ കുഫർ സംഭവിക്കുന്നുണ്ടോ അല്ലെങ്കിൽ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത് പഠിക്കണം. പഠിച്ചിട്ട് എന്ത് ചെയ്യണം? മാറിയിരിക്കണം. പഠനം തന്നെയാണ് ഇതിനൊക്കെ പരിഹാരം, അല്ലാതെ പറ്റൂല. ശിർക്കും തലബുൽ ഇൽമി ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിമി വ മുസ്ലിമ, എല്ലാ മുസ്ലിമിനും മുസ്ലിമത്തിനും നിർബന്ധമായിട്ടുള്ള പഠനം എന്ന് പറഞ്ഞ ഏതാ? ഏറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങളാണ്. നമ്മളെ നരകത്തിൽ ശാശ്വതനാക്കുന്ന, നമ്മൾക്ക് സ്വർഗം നിഷിദ്ധമാക്കുന്ന ശിർക്കിനെ സംബന്ധിച്ച് നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ എന്തിനെ കുറിച്ചാണ് പഠിക്കുക? പഠിക്കണം, കൃത്യമായി പഠിക്കണം. അങ്ങനെയൊക്കെ വിശ്വാസം ക്ലിയറായ ആളുകൾക്കാണ് ഈ പറഞ്ഞ ഷഹീദുൽ ആഖിറ എന്ന് പറഞ്ഞത് 21 കാര്യങ്ങൾ, ഇവർക്കേ അത് കിട്ടുള്ളൂ. വിശ്വാസം പോക്കാണെങ്കിൽ പിന്നെ അവരുടെ അമലുകളെല്ലാം സ്വീകരിക്കൂല. എന്നാ പറഞ്ഞു പിന്നെ അവരെങ്ങനെ വേറെ നിൽക്ക് പരിഗണിക്കാം? പ്രനേരം നരകത്തിലേക്ക് എറിയും. അവർക്ക് ഈ പരിഗണനകളൊന്നും ഉണ്ടാവൂല. നമ്മൾ പഠിക്കണം, മനസ്സിലാക്കണം. അള്ളാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കാര്യങ്ങൾ കൃത്യമായി പഠിക്കാനും സിറാത്തുൽ മുസ്തഖീം അതിലൂടെ സഞ്ചരിക്കാനും, മരിക്കുമ്പോൾ ഹസ്നുൽ ഖാത്തിമ നല്ല പര്യവസാനത്തോടുകൂടി നമ്മുടെ ജീവിതം അവസാനിക്കുക വല്ലാത്ത ഭാഗ്യമാണ്. അള്ളാഹു തആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വതൂബു ഇലൈക്. Thank you.